വളരെ പ്രാർത്ഥനയോടും തികഞ്ഞ ദൈവാശ്രയത്തോടും കൂടെ നമുക്ക് ദൈവസന്നിധാനത്തെങ്കിൽ ഇന്ന് രാത്രി നമ്മുടെ കർത്താവ് ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ ആഗതനായിട്ടുണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കൾ കണ്ണുകൾ ഉയർത്തി നോക്കിയാൽ തേജസ്സോടെ നമ്മുടെ കർത്താവ് നമ്മുടെ നടുവിൽ കൂടെ ഉലാവുന്ന കാഴ്ച നമുക്ക് കാണുവാൻ കഴിയും. അവന്റെ തിരുസാന്നിധ്യം ആത്മാവിന് അനുഭവിച്ചറിയുന്ന ദൈവമക്കൾ അവന്റെ സാന്നിധ്യം അറിയുമ്പോഴൊക്കെ അവന് കൊടുക്കുന്ന നന്ദി പ്രകടനമാണ് ആരാധന. അകം തിളയ്ക്കുന്ന ഒരു ദൈവവൈദ്യന്റെ ദൈവസന്നിധിയിൽ വാപൂട്ടിയിരിക്കുവാൻ കഴിയുകയില്ല. അവർ പ്രാപിച്ച ദൈവകൃപയോടെ സ്ഥലകാലപരിതസ്ഥിതമായി കർത്താവിനെ ആരാധിക്കും. ഇന്ന് രാത്രി മുതൽ ഇവിടെ ഒരാത്മീക യുദ്ധം നടക്കുകയാണ്. ഇത് മതം മതത്തിനെതിരായിട്ടോ സംഘടനകൾക്കെതിരായിട്ടോ നടത്തുന്ന യുദ്ധമല്ല. യേശുവിന്റെ ചോര കൊണ്ട് കഴുകൽ പ്രാപിച്ച ദൈവമക്കൾ സാത്താനോടും അവന്റെ സംഘത്തോടും നടത്തുന്ന യുദ്ധമാണ് സുവിശേഷ പ്രസംഗം. ഈ യുദ്ധം ഇന്ന് രാത്രി ഇവിടെ ജയിക്കണമെങ്കിൽ ആരാധന ഇന്ന് രാത്രി ഇവിടെ ഉയരണം. പ്രൈസ് ദി ലോർഡ്. ഏലിയാവിന്റെ യാഗപീഠത്തിന്റെ ഭംഗി കൊണ്ടല്ല, അവിടെ കീറിയടുക്കിയ ഇറച്ചിത്തുണ്ടുകളുടെ സൗന്ദര്യം നിമിത്തമല്ല, അവിടെ ഇറങ്ങിയ തീയുടെ മുൻപിലാണ് ബാലിന്റെ ശക്തികൾ മുഴങ്ങാൽ മടക്കിയതെങ്കിൽ ഇന്നു രാത്രി പ്രസംഗിക്കുന്ന ദൈവദാസന്റെ വാക്ചാതുര്യത്തിലല്ല, പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ ഹൃദയത്തിന്റെ യാഗപീഠത്തിൽ സ്വർഗത്തിന്റെ തീ ഇറങ്ങാൻ ഏൽപ്പിച്ചു കൊടുത്താൽ ഇരുട്ടിന്റെ ശക്തികൾ ഇവിടെ മുട്ടുമടക്കുന്ന രാത്രിയായിരിക്കും, ദൈവപ്രവൃത്തി ഇവിടെ വെളിപ്പെടുന്ന രാത്രിയായിരിക്കും. അനുഗ്രഹീതമായ ആത്മീയ ശുശ്രൂഷയിൽ കടന്നു വന്ന് പങ്കെടുക്കത്തക്ക നിലയിൽ ദൈവം ഒരുക്കിയ വിലപ്പെട്ട സന്ദർഭത്തിനായി ഞാൻ കർത്താവിന് മഹത്വമർപ്പിക്കുന്നതോടൊപ്പം ഈ സ്ഥലം സഭയ്ക്ക് അഭിഷിക്തമായ നേതൃത്വം നൽകുന്ന ആദരണീയരായ കർത്തൃദാസന്മാരെ ഓർത്ത് ഞാൻ കർത്താവിന് മഹത്വം അർപ്പിക്കുന്നു. കർത്തൃദാസന്മാർ വളരെ ആത്മാർത്ഥമായി ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന ദൈവഹൃത്യന്മാർ പലർ ഇന്ന് രാത്രി ഈ വേദിയിലുണ്ട്. ഇന്ന് രാത്രി നിങ്ങളുടെ മധ്യത്തിൽ നിൽക്കത്തക്ക നിലയിൽ ദൈവമൊരുക്കിയ നല്ല അവസരത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ദൈവം ഇന്ന് രാത്രി പ്രവർത്തിപ്പാൻ എഴുന്നേൽക്കുന്ന രാത്രിയാകട്ടെ. ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി ഇവിടെ ചലിക്കണമെങ്കിൽ ദൈവജനത്തിന്റെ പ്രാർത്ഥന ഇന്ന് രാത്രി ഇവിടെ ഉയരണം. ദൈവത്തിന് സ്തോത്രം. നാം ഇത്രയും പേർ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ദൈവമുഖത്തേക്ക് നോക്കിയിരിക്കുമ്പോൾ നമ്മുടെ കർത്താവിന്റെ കണ്ണുകൾ ഇന്ന് രാത്രി ഇവിടെ കേന്ദ്രീകരിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ നാഥനറിയാതെ നമുക്കിവിടെ ഒന്നും സംഭവിക്കുകയില്ല എന്ന് ബോധ്യമുള്ള ദൈവത്തിന്റെ ജനത്തിന് ദൈവസന്നിധിയിൽ അധരമടക്കിയിരിക്കാൻ കഴിയുകയില്ല. അവന്റെ സാന്നിധ്യം അറിഞ്ഞ് സ്തോത്രത്തോടെ ഇന്ന് രാത്രി അവനോട് നമുക്ക് പ്രതികരിക്കാൻ കഴിയണം. ഒരു വടിയിൽ ദൈവശക്തി വ്യാപരിച്ചപ്പോൾ ചെങ്കടൽ രണ്ടായി പിളർന്നു മാറിയെങ്കിൽ, ഒരു പിടി മാവിൽ ദൈവശക്തി വ്യാപരിച്ചപ്പോൾ ക്ഷാമകാലത്തിന് മുഴുവൻ അത് അറുതിയായി തീർന്നുവെങ്കിൽ, ഒരു കഴുതയാടിയല്ലിൽ ദൈവശക്തി വ്യാപരിച്ചപ്പോൾ ശത്രുക്കൾ കൂട്ടമായി നിലംപരിച്ചായെങ്കിൽ, പെട്ടകം വഹിച്ച പുരോഹിതന്മാരിൽ ദൈവശക്തി വ്യാപരിച്ചപ്പോൾ യോർദാൻ രണ്ടായി മുറിഞ്ഞു നീങ്ങിയെങ്കിൽ, കയ്യിൽ ചങ്ങലയും കാലിൽ ആമവുമായി അർദ്ധരാത്രിയിൽ പാട്ടുപാടി ദൈവത്തെ സ്തുതിച്ച അഭിഷിക്തന്മാരിൽ ദൈവശക്തി വ്യാപരിച്ചപ്പോൾ കാരാഗ്രഹത്തിന്റെ പൂട്ടു പൊളിഞ്ഞെങ്കിൽ, ഇന്ന് രാത്രി ഇവിടെ കൂടി വന്നിരിക്കുന്ന ദൈവമക്കളിൽ ദൈവശക്തി വ്യാപരിച്ചാൽ അഴിയാത്ത ബന്ധനങ്ങളില്ല, തകരാത്ത കോട്ടകളില്ല. ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് ആത്മാവിൽ പ്രാർത്ഥിക്കാം. നമ്മുടെ നടുവിൽ കനത്ത ദൈവശക്തിയുടെ വ്യാപാരം ഇന്ന് രാത്രി ആത്മമേഖലയിൽ ഒഴുകിയിറങ്ങട്ടെ. ഈ രാത്രിയിൽ എന്റെ വാത്സല്യ ശ്രോതാക്കളുടെ ശ്രദ്ധയെ വിശുദ്ധ തിരുവെഴുത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 16-ാമത് വാക്യം വായിച്ചുകൊണ്ട് ദൈവാത്മാവിന്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച ഒരു സന്ദേശം നിങ്ങളുമായി പങ്കുവച്ച് എന്റെ വാക്കുകൾ ഉപസംഹരിപ്പാൻ ഞാൻ കർത്താവിൽ താൽപര്യപ്പെടുന്നു. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം.
തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു.
ഒരു നിമിഷം നമുക്ക് തലകളെ വണക്കി നമ്മുടെ കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും അടയട്ടെ ദൈവസന്നിധിയിൽ, എല്ലാ ഉള്ളങ്ങളും ഉയരട്ടെ കർത്തൃസന്നിധിയിൽ. കടന്നു വന്നിരിക്കുന്ന ദൈവജനത്തിന്റെ അധരങ്ങളിൽ പ്രാർത്ഥനയുടെ ശബ്ദം ദൈവത്തിങ്കിലേക്ക് ഉയരട്ടെ. നാം ഇന്ന് രാത്രിയിൽ ശക്തമായി പ്രാർത്ഥനയിൽ പോരാടാൻ തയ്യാറാകട്ടെ. കരിമരുന്നിൽ തീ തൊടുമ്പോൾ പൊട്ടിത്തെറി ഉണ്ടാകുന്നത് പോലെ വിശ്വസിക്കുന്ന ദൈവമക്കളുടെ ഹൃദയത്തിൽ ദൈവാത്മാവിന്റെ തീയുടെ സ്പർശനം ഇന്ന് രാത്രി സംഭവിച്ചു കഴിയുമ്പോൾ അത്ഭുതത്തിന്റെ പൊട്ടിത്തെറികളുടെ അനുഭവങ്ങളോടെ, ദൈവിക വിടുതലുകളോടെ നമ്മെ ഇന്ന് രാത്രി ഭവനങ്ങളിലേക്ക് അയപ്പാൻ അവന്റെ കരം ഇവിടെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. മരിച്ചു മൺമറഞ്ഞ ഒരുത്തന്റെ ശവകുടീരത്തിന് മുൻപിൽ ഇരുന്നല്ല കൃപ പ്രാപിച്ച ദൈവമക്കൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത്. കല്ലറയെ ഭേദിച്ചുയർ വാഗ്ദത്ത പ്രകാരം തന്റെ ജനത്തിന് നടുവിൽ ആഗതനായിരിക്കുന്ന നമ്മുടെ വീണ്ടെടുപ്പുകാരനെ വിശ്വാസത്തിന്റെ കണ്ണുകൾ കണ്ടുകൊണ്ട് ആത്മനിറവ് പ്രാപിച്ച ദൈവമക്കൾ, അവന് ജയഘോഷം അർപ്പിക്കുന്ന രാത്രിയാണെങ്കിൽ അവന്റെ കരം ഇന്ന് രാത്രിയിലെ വ്യക്തികളുടെ വിടുതലിനായി ഇവിടെ ചലിച്ചുയരുന്ന രാത്രിയാണ്. ദൈവജനം ഈ രാത്രി പ്രാർത്ഥിപ്പാൻ തയ്യാറാകട്ടെ. പരിശുദ്ധനായ ഞങ്ങളുടെ പ്രിയ പിതാവേ, സാധുക്കളും ഏഴകളും മൺകീടങ്ങളും ബലഹീനരും അയോഗ്യരും അപാത്രരുമായി കിടന്ന ഞങ്ങളെ തിരുമേനിയുടെ സ്നേഹത്താൽ വിടുവിച്ചടുപ്പിച്ച് ദൈവപുത്രന്റെ രക്തത്താൽ കഴുകി വിശുദ്ധീകരിച്ച് ദൂതന്മാർക്ക് പോലും സംബോധന ചെയ്യുവാൻ അധികാരമില്ലാത്ത നിലയിൽ അപ്പച്ചായെന്ന് വിളിപ്പാൻ പുത്രത്വത്തിന്റെ അധികാരവും പദവിയും നൽകി അലങ്കരിച്ച ദൂതന്മാർക്ക് പോലും പ്രസംഗിപ്പാൻ അവകാശമില്ലാത്ത തിരുവെഴുത്തുകൾ പ്രസംഗിപ്പാൻ ഞങ്ങൾക്ക് അധികാരവും പദവിയും നൽകിയ തിരഞ്ഞെടുപ്പ് ഓർത്തിയങ്ങൾ തിരുമേനിക്ക് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയിൽ തിരുവെഴുത്തുകൾ തുറന്നിരിക്കുന്നു. ജനഹൃദയങ്ങളോട് നിന്റെ ആത്മാവ് ഇടപെടണമേ. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെടാത്ത, നിത്യതയ്ക്കായി നിയമിക്കപ്പെടാത്ത ഒരാൾ ഇന്ന് രാത്രി ഇതിനകത്തുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ജീവന്റെ പുസ്തകം തുറക്കപ്പെടുന്ന, അവരുടെ പേർ കൂടെ ജീവന്റെ പുസ്തകത്തിൽ കുറിക്കപ്പെടുന്ന ഒരാത്മീയ ജനനത്തിന്റെ രാത്രിയാക്കി ഇന്ന് രാത്രിയെ ദൈവാത്മാവ് തീർക്കണമേ. അവിടുന്ന് അത് ചെയ്യുവാൻ തുടങ്ങുന്നത് കൊണ്ട് സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. കരമുയർത്തി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഒരിക്കൽ കൂടെ ശബ്ദമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. വിശുദ്ധ വേദപുസ്തകം കരങ്ങളിലൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തിന് മഹത്വം അർപ്പിക്കാമോ? ആ പുസ്തകം കരങ്ങളിലൊന്ന് ഉയർന്നിരിക്കട്ടെ. ഇതുമായി നടക്കാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകി തന്നതോർത്ത് ആത്മനിറവ് പ്രാപിച്ച ദൈവമക്കൾ ദൈവത്തിന് ആരാധന അർപ്പിക്കേണ്ടവരാണ്. ലോക ചരിത്രം കണ്ടിട്ടുള്ള സമസ്ത സാഹിത്യങ്ങളെക്കാൾ മികവുറ്റ തികവുറ്റ കിടയറ്റ, എത്ര കുഴിച്ചാലും കുഴിച്ചാലും ആശയത്തിന്റെ ഖനി തീരാത്ത ഉത്തമമായ ഖനിഗർഭമാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന ദൈവത്തിന്റെ വചനം. 31,173 വാക്യങ്ങളുള്ള ഈ വിശുദ്ധ തിരുവെഴുത്ത് സമാധാനമായി എങ്ങനെ ജീവിക്കാം എന്ന് മാത്രമല്ല, ധൈര്യമായി എങ്ങനെ മരണത്തെ അഭിമുഖീകരിക്കാം എന്നും കൂടെ പഠിപ്പിക്കുന്ന ഏക പുസ്തകമാകയാൽ ഇതിൽ ഉറച്ച ദൈവമക്കൾക്ക് ശോധനയുടെ കാറ്റിൽ ആടാനിടയാകുകയില്ല. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ തിരുവെഴുത്തിലെ അതിപ്രധാന വിഷയം കർത്താവായ യേശു ക്രിസ്തുവും മനുഷ്യവർഗത്തിന്റെ വീണ്ടെടുപ്പും എന്നുള്ളതാണ്. വേദപുസ്തകത്തിന്റെ പഴയ പുതിയ നിയമങ്ങളിലേക്ക് തിരിച്ചാൽ 110 റാത്തൽ തങ്കം കൊണ്ട് അടിപ്പ് പണിയായി അടിച്ചെടുത്ത്, ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ ഒഴിച്ച് രാവും പകലും കത്തുവാൻ യെരുശലേം ദൈവാലയത്തിന്റെ വിശുദ്ധ സ്ഥലത്ത് സ്ഥാപിച്ച നിലവിളക്ക് പോലെയാണ് ദൈവത്തിന്റെ വചനം. നിലവിളക്കിന് 7 ശാഖകളുണ്ട്. ഒരു വശത്തേക്ക് 3 ശാഖ, മറുവശത്തേക്ക് 3 ശാഖ, നടുവിലൂടെ ഒരു വിളക്ക് തണ്ട്. ഇതുപോലെയാണ് ദൈവത്തിന്റെ വചനം. ഇതിന് പഴയ നിയമത്തിലേക്ക് 3 ശാഖകളുണ്ട്. ഒന്ന് ചരിത്രം, മറ്റൊന്ന് ഉപദേശം, വേറൊന്ന് പ്രവചനം. ഇതിന് പുതിയ നിയമത്തിലേക്ക് 3 ശാഖകളുണ്ട്. ഒന്ന് ചരിത്രം, 2 ഉപദേശം, മറ്റൊന്ന് പ്രവചനം. പുതിയ നിയമത്തിൽ അതേ മത്തായി സുവിശേഷം മുതൽ അപ്പോസ്തോല പ്രവർത്തികൾ വരെയുള്ള 5 പുസ്തകങ്ങൾ ചരിത്ര പുസ്തകങ്ങൾ, റോമാ ലേഖനം മുതൽ യൂദയുടെ ലേഖനം വരെയുള്ള 21 ലേഖനങ്ങൾ ഉപദേശ ഗ്രന്ഥങ്ങൾ, ഒടുവിലത്തെ ഏക പ്രവചന ഗ്രന്ഥമായ വെളിപ്പാട് പുസ്തകം പ്രവചന പുസ്തകം. ഇങ്ങനെ ചരിത്രം, ഉപദേശം, പ്രവചനം ഇവയാൽ പഴയ പുതിയ നിയമങ്ങളിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ഈ ദൈവത്തിന്റെ വചനം, ഇത് സാക്ഷാൽ ദൈവവചനമാകാൻ കാരണം നടുവിലൂടെ കത്തിജ്വലിച്ചു നിൽക്കുന്ന വിളക്ക് തണ്ടായ നസറയനായ യേശുവിനോട് ഇത് ബന്ധിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. യേശുവിൽ കേന്ദ്രീകരിക്കപ്പെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ ഈ പുസ്തകം കേവലം അബദ്ധ ജടിലമായ ഒരു പഴഞ്ചൻ ഗ്രന്ഥമായേനെ. എന്നാൽ ഇന്ന് രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന വചനത്തിന്റെ കേന്ദ്രബിന്ദു മരണത്തെ ജയിച്ചുയർത്തുവാണ്. അവരിലാണ് ഈ വചനം കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നത്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ, പുതിയ നിയമത്തിൽ യേശു ക്രിസ്തുവിനെ ചരിത്ര ഭാഗത്തിലൂടെ യോഹന്നാൻ ചിത്രീകരിച്ച് ചൂണ്ടിക്കാണിക്കുകയാണ്. ചരിത്രത്തിലൂടെ ക്രിസ്തു ഇന്നലെയാരെന്നും, ഉപദേശത്തിലൂടെ ക്രിസ്തു ഇന്നാരെന്നും, പ്രവചനത്തിലൂടെ ക്രിസ്തു നാളെയാരെന്നും ഈ തിരുവെഴുത്ത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇവിടെ മനസ്സിലാക്കുമ്പോൾ ചിലർ ചരിത്രം എഴുതിയിട്ടുണ്ട്, ചിലർ ഉപദേശം എഴുതിയിട്ടുണ്ട്, ചിലർ പ്രവചനം എഴുതിയിട്ടുണ്ട്. എല്ലാവരും ചരിത്രത്തിലെത്തിയിട്ടില്ല, എല്ലാവരും ഉപദേശത്തിൽ പോയിട്ടില്ല, എല്ലാവരും പ്രവചനത്തിൽ ചെന്നിട്ടുമില്ല. മത്തായി ചരിത്രമെഴുതി, എന്നാൽ ഉപദേശം എഴുതിയില്ല, പ്രവചനം എഴുതിയില്ല. പൗലോസ് ഉപദേശം എഴുതി, പക്ഷേ ചരിത്രം എഴുതിയില്ല, പ്രവചനത്തിൽ പോയില്ല. ചിലർ ചരിത്രമെഴുതി, ചിലർ ഉപദേശമെഴുതി, ചിലർ പ്രവചനമെഴുതി. ഇങ്ങനെ ഇരിക്കെ ഒരേ തൂലിക കൊണ്ടെന്നതുപോലെ ചരിത്രത്തിലേക്കും ഉപദേശത്തിലേക്കും പ്രവചനത്തിലേക്കും കടന്നു കയറി വ്യക്തി മുദ്ര പതിപ്പിച്ച ഒറ്റ എഴുത്തുകാരനെ പുതിയ നിയമം കണ്ടിട്ടുള്ളൂ. അത് യേശുവിന്റെ മാറോടി ചാരിയ യോഹന്നാനാണ്. യോഹന്നാൻ ചരിത്രം എഴുതി. യോഹന്നാന് സുവിശേഷം. യോഹന്നാൻ ഉപദേശം എഴുതി. 1, 2, 3 യോഹന്നാൻ. യോഹന്നാൻ പ്രവചനം എഴുതി. വെളിപ്പാട് പുസ്തകം. ചരിത്രത്തിലൂടെ യോഹന്നാൻ ക്രിസ്തു ഇന്നലെ ആര് എന്ന് വ്യക്തമാക്കി. ഉപദേശത്തിലൂടെ യോഹന്നാൻ ക്രിസ്തു ഇന്നാര് എന്ന് വ്യക്തമാക്കി. പ്രവചനത്തിലൂടെ യോഹന്നാൻ ക്രിസ്തു നാളെയാര് എന്ന് വ്യക്തമാക്കി. യേശുവിനെ അറിയേണ്ടതുപോലെ അറിയാൻ ഭാഗ്യം ലഭിച്ച ദൈവമക്കൾ അവനെ കുറിച്ച് ഓർക്കുമ്പോൾ സ്തോത്രം ചെയ്യാതിരിക്കാൻ കഴിയുകയില്ല. അവനൊപ്പം പറയാൻ ഒരാളില്ല. അവനെ പോലെ ആരാധ്യൻ ആരുമില്ല. ഇവിടെ യോഹന്നാൻ യേശുവിനെ ചരിത്രത്തിലൂടെ അവതരിപ്പിക്കുകയാണ്. കാലാതീതതയിൽ നിന്ന് കാലിത്തൊഴുത്തിലൂടെ ഒരു കന്യകയുടെ ഉദരത്തിൽ ഉരുത്തിരിഞ്ഞ് ഈ ലോകത്തിലേക്ക് കാലുന്നി കയറി വന്ന് പാപകളങ്കങ്ങൾ ചെല്ലുമേശാതെ ഈ മണ്ണിൽ പവിച്ച് 30-ാമത്തെ വയസ്സിൽ യോർദാനിൽ യോഹന്നാന്റെ കീഴിൽ നിമജ്ജന സ്നാനം സ്വീകരിച്ച് രോഗികളെ സൗഖ്യമാക്കി മരിച്ചവരെ ഉയർപ്പിച്ച് 5 അപ്പം കൊണ്ട് 5000 പോഷണം നൽകി നന്മ സുവിശേഷിച്ച് നാടെങ്ങ് സഞ്ചരിച്ച് 33 തിരുവയസ്സെങ്കൽ കാൽവറിയിൽ കള്ളന്മാരുടെ മധ്യെ കാര്യം ബാണികളെ തൂങ്ങി മരിച്ച് കുലയ്ക്ക് കൊടുത്ത മരണത്തിനും കനത്ത കാവൽ ശക്തിക്കും വിധേയനായി കല്ലുകൊണ്ടുണ്ടാക്കിയ കല്ലറയ്ക്കുള്ളിൽ ശവസംസ്കരിക്കപ്പെട്ടിട്ടും കല്ലറയെ ഭേദിച്ച് ദ്രവത്വത്തെ തോൽപ്പിച്ച് മരണത്തിന്റെ വിഷമുള്ളൊടിച്ച് 3-ാം നാൾ ശക്തിയോടെ ഉയർത്തെഴുന്നേറ്റ് ആണിപ്പാടേറ്റ പൊന്ന് കരങ്ങൾ ഉയർത്തി വത്സര ശിഷ്യന്മാരെ ആശീർവദിച്ച് നിത്യതയിലേക്ക് കടന്നുപോയ നമ്മുടെ കർത്താവ് അവൻ കല്ലറയിൽ അസ്തമിച്ചവനല്ല, അവൻ കല്ലറയെ ഭേദിച്ചുയർത്തവനാണ് എന്ന് യോഹന്നാൻ തന്റെ ചരിത്രം കൊണ്ട് തെളിയിക്കുകയാണ്. ഈ ക്രിസ്തുവിനെ യോഹന്നാൻ തന്റെ പുസ്തകത്തിലുടനീളം പ്രശ്ന പരിഹാരകനായിട്ടാണ് വെളിപ്പെടുത്തുന്നത്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യേശു മനുഷ്യവർഗത്തിന്റെ പ്രശ്നം തീർക്കാൻ ഒരു സ്ത്രീയിലൂടെ ഈ ഭൂമിയിൽ ജന്മം കൊള്ളുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഒരു കല്യാണ വീട്ടിലെ പ്രശ്നം തീർക്കാൻ അവൻ ആ കല്യാണ വീട്ടിലേക്ക് എത്തുകയാണ്. 3-ാം അധ്യായത്തിൽ അവൻ പ്രശ്നം തീർപ്പുകാരനാണ്. ഭക്തി കൊണ്ട് പരീശത്വവും വാർദ്ധക്യം കൊണ്ട് പക്വതയും വിജ്ഞാനം കൊണ്ട് പാണ്ഡിത്യവും നേടിയ ഒരു ഭഗവത് ഭക്തൻ നിക്കോദീമോസിന്റെ പ്രശ്നം തീർക്കാൻ യേശു അവനുമായി സ്വകാര്യ സംഭാഷണത്തിൽ ഏർപ്പെടുകയാണ്. 4-ാം അധ്യായത്തിലും അവൻ പ്രശ്നം തീർപ്പുകാരനാണ്. പട്ടണം കണ്ടിട്ടുള്ള വെച്ച് ഏറ്റവും പാപിനിയായ ഒരു അഭിസാരികയുടെ പ്രശ്നം തീർക്കാൻ അവൻ ശമരിയുടെ കിണറ്റിൻകരയിലേക്ക് എത്തുകയാണ്. 5-ാം അധ്യായത്തിൽ അവൻ പ്രശ്നം തീർപ്പുകാരനാണ്. 38 കുളക്കടവിൽ കിടക്കുന്ന ഒരു മഹാരോഗിയുടെ പ്രശ്നം തീർക്കാൻ അവൻ കുളക്കടവിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, സ്വർഗത്തിന്റെ ഒരു കോണിൽ കുത്തിയിരുന്ന് ഉറക്കം തൂങ്ങുന്ന ഒരു പൊട്ടൻ മുതുക്കനപ്പച്ചനെയല്ല ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ ആരാധിക്കുന്നത്. നിന്റെ കണ്ണുനീർത്തുള്ളികൾ നിലത്ത് വീഴുമ്പോൾ നിന്റെ പ്രശ്നം തീർക്കാൻ മേഖലയിൽ ഇറങ്ങി വരാൻ കഴിവുള്ളവരാണ് ഇന്ന് രാത്രി നാം സ്തോത്രം പറഞ്ഞ് ആരാധിക്കുന്ന കർത്താവ്. അവൻ പ്രശ്നം തീർപ്പുകാരനാണ്. സ്തോത്രം. ഇന്ന് രാത്രിയും അവൻ പ്രശ്നം തീർക്കാൻ ശക്തനായി ഇവിടെ വന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്. ദൈവത്തിന്റെ കരം ചരിത്രത്തിൽ ഇന്നും ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, കേരളത്തിൽ ഏറെ കോളിളക്കം സൃഷ്ടിച്ച അഭയ കൊലക്കേസ് കഴിഞ്ഞ ചില നാളുകളായി കേരളത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ അത് വളരെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അഭയ കൊലക്കേസിലെ നിർണായകമായ പ്രതികളുടെ അറസ്റ്റ് കഴിഞ്ഞ ദിവസം നടന്നു എന്നുള്ള വാർത്തകളൊക്കെ നിങ്ങളുടെ ചെവിയിൽ കിട്ടി. ഇന്നത്തെ രാഷ്ട്രീയ വിധികളും നടപടിക്രമങ്ങളും അർഹിക്കുന്ന ഗൗരവത്തോടെ ഉൾക്കൊള്ളുവാൻ നമ്മെ കൊണ്ട് പറ്റില്ല. ഞങ്ങളുടെ അടുക്കൽ ഇന്നേക്ക് ചില വർഷങ്ങൾക്ക് പുറകിൽ നടന്ന മറിയക്കുട്ടി കൊലക്കേസ്, നിഷ്കളങ്കനായ ഒരു പുരോഹിതനെ കുരിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടെ ഒരു പുരോഹിതന്റെ ഓഫീസുമായി അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ചെങ്ങാത്ത സ്ഥാപിച്ചു. ഒടുവിൽ അദ്ദേഹത്തിന്റെ അലക്കുകാരനെ സ്വാധീനിച്ച് ഒരു കുപ്പായം കൈവശമാക്കി ഞങ്ങളുടെ വീടിന്റെ ഭാഗത്ത് നിന്ന് ചില കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു റബ്ബർ തോട്ടത്തിൽ കൊണ്ട് നിക്ഷേപിച്ചു. കൊല്ലത്ത് നിന്നൊരു കൊല്ലനെ കൊണ്ട് കത്തി പണിയിച്ച് അവിടെ കൊണ്ടുവന്നിട്ടു. ഒടുവിൽ വിദഗ്ധമായി അവർ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. വിസ്താരം നീങ്ങി ഒടുവിൽ തൂക്കിക്കൊല്ലാൻ വിധിച്ചു. ഫാദർ ബെൻഡിക് അദ്ദേഹത്തിന്റെ തൂക്കിക്കൊല ഒഴിവാക്കി ജീവപര്യന്തമായി വെട്ടിക്കുറച്ചു. അവസാനം മരണത്തോടടുത്ത നാളുകളിൽ ഈ കൊലക്കേസിന്റെ പുറകിലെ സൂത്രധാരകർ അനുഭവിച്ച കൊടിയ ശാപം നിമിത്തം അവർ അദ്ദേഹത്തെ നേരിൽ കണ്ട് ക്ഷമയാചിപ്പാനെത്തിയ വാർത്ത മാധ്യമങ്ങളിലൂടെ നിങ്ങളുടെ കൈകളിലെത്തിയിട്ടുണ്ട്. അപ്പോൾ 4 പേര് കൂടിയാൽ ഏത് വിശുദ്ധനെയും ഇവിടെ അശുദ്ധനാക്കാം. നാലു പേര് കൂടിയാൽ ഏത് അശുദ്ധനെയും ഇവിടെ വിശുദ്ധനാക്കാം. എന്നാൽ ഒരു കാര്യം യാഥാർത്ഥ്യം, അപ്പയാക്കൊല കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരു കന്യാസ്ത്രീയെയും രണ്ട് പുരോഹിതന്മാരെയും റിമാൻഡിലേക്ക് വിട്ടുകൊടുത്തുകൊണ്ട് എറണാകുളം ഹൈക്കോടതി പുറപ്പെടുവിച്ച വിധിന്യായത്തിന്റെ ഒരു കോപ്പി എന്റെ കൈവശമുണ്ട്. ഇങ്ങനെയാണ് അതെ ബസ്വന്തെന്ന ഹൈക്കോടതി ജഡ്ജി പ്രസ്താവിച്ചിരിക്കുന്നത്. ഭൂമിയിൽ നീതി നടപ്പായില്ലെങ്കിൽ പോലും സ്വർഗത്തിന്റെ കോടതി നീതി നടപ്പാക്കുമെന്ന് ഓർക്കണം. സത്യം തുറന്ന് സംസാരിപ്പാൻ ബാധ്യതയുള്ളവർ മൗനം പാലിച്ചാൽ ഇരുൾ മൂടിയ നരകത്തിലായിരിക്കും അവർ കിരിപ്പിടമൊരുങ്ങുക. ഓർത്തുകൊള്ളുക, ഇവിടെ കോടതിയുണ്ടെങ്കിൽ ഇതിനു മുകളിൽ നീതി നടപ്പിലാക്കാൻ ശക്തനായ മറ്റൊരു കോടതി ഉയരത്തിലുണ്ട്. ഇന്ന് രാത്രി കൃപ ലഭിച്ച ദൈവമക്കളെ, നാം ഇന്ന് രാത്രി ഇത്രയും പേർ സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതിന്റെ പുറകിൽ മഹാദൈവത്തിന്റെ കരം ചലിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ, ആത്മാവിൽ കാണട്ടെ, നിന്റെ വിഷയപരിഹാരത്തിനായി യേശു ഈ രാത്രി ഇവിടെ എത്തിയിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം മൂന്നാമധ്യായത്തിൽ യേശു പ്രശ്ന പരിഹാരത്തിനായി ഇടപെടുന്ന രംഗം ശ്രദ്ധിക്കണം. ഭക്തി കൊണ്ട് പരീശത്വവും വാർദ്ധിക്യം കൊണ്ട് പക്വതയും വിജ്ഞാനം കൊണ്ട് പാണ്ഡിത്യവും നേടിയ ഒരു ഭഗവത് ഭക്തൻ നിക്കോദീമോസ്, അദ്ദേഹം രാത്രിയിൽ യേശുവിന്റെ അടുക്കൽ എത്തുകയാണ്. ഇയാൾ എന്തേ ഈ രാത്രിയിൽ വന്നിരിക്കുന്നു? ഇയാൾക്ക് പട്ടാപ്പകൽ നാലാൾ കൂടുന്ന നാൽക്കവരയിൽ വെച്ച് നസറായരോട് സംസാരിക്കരുതോ? പട്ടാപ്പകൽ വന്നാൽ ഇല്ലാത്ത പൊല്ലാപ്പുണ്ടാകും. കാരണം പുള്ളി പള്ളി കമ്മിറ്റിയുടെ അംഗമാണ്, ഒരു കൊച്ചു പയ്യനല്ല അദ്ദേഹം. ഭക്തി കൊണ്ട് അദ്ദേഹം പരീശനാണ്, അവിടുത്തെ പൗരോഹിത്യ മേധാവിത്വത്തിന്റെ ഉന്നത ഭരണസമിതിയുടെ പ്രധാനിയാണ്. വസ്തുത മറ്റുള്ളവരറിഞ്ഞ് കുഴപ്പമുണ്ടാകാതിരിക്കാൻ ഇദ്ദേഹം രാത്രിയിൽ ഇറങ്ങിയിരിക്കുകയാണ്. ഏതായാലും പുള്ളി വന്ന വരവേ യേശുവിനെ വാനോളം പുകഴ്ത്തിക്കൊണ്ടാണ് രംഗം തുടങ്ങുന്നത്. യേശുവിനോട് പറയുകയാണ്, ഗുരു നീ ദൈവത്തിൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. അപ്പോൾ ഞാൻ ഒറ്റയല്ല, എന്റെ പുറകെ വേറെ ആളുണ്ടെന്നായി പറഞ്ഞു വന്നതിന്റെ സാരം, ദൈവം നിന്റെ കൂടെ ഇല്ലെങ്കിൽ ഈ കാണുന്ന അത്ഭുതമൊന്നും ചെയ്യാതെ കൊണ്ട് കഴിയത്തില്ലെന്ന് ഞങ്ങൾ അറിയുന്നു. യേശു അവന്റെ മുഖത്ത് വിരൽ ചൂണ്ടിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, ഭക്തി പ്രസ്ഥാനത്തിന്റെ അധികായക ന്യായപ്രമാണ കമ്പോട് കമ്പ് മരപ്പാടമാക്കിയ വേദപണ്ഡിത, നിന്നോട് ഞാൻ പറയുന്നു, പുതുതായി ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യം കാണാൻ ആർക്കും കഴിയുകയില്ല. ഇന്ന് രാത്രി ഓർക്കട്ടെ, യേശുവിന് നിന്റെ മുഖത്തേക്കാൾ നിന്റെ അകം നന്നായിട്ടറിയാം. നിന്റെ മുഖത്തു നിന്ന് പുറപ്പെടുന്ന ശബ്ദം പുകഴ്ത്തലിന്റേതാണെങ്കിലും നിന്റെ അകത്തുയരുന്ന ചോദ്യം വേദനയുടേതാണെന്ന് യേശുവിന് നന്നായിട്ടറിയാം. ഇന്ന് രാത്രി വായിൽ സ്തോത്രം ഉയരുമ്പോഴും ഉള്ളിൽ വെച്ചോമനിക്കുന്ന ചിന്തകളുടെ ചോദ്യങ്ങളുമായി ഈ ഓഡിറ്റോറിയത്തിൽ വന്നിരിക്കുന്ന ഒരാൾ ഇവിടെ ഉണ്ടെങ്കിൽ നിന്റെ വായിലെ ശബ്ദത്തെക്കാൾ നിന്റെ ഉള്ളിന്റെ ചോദ്യത്തിന് ഉത്തരം തരാൻ അവരിന്ന് രാത്രി ഇവിടെ എത്തിയിട്ടുണ്ട്. മനുഷ്യത്വത്തിന്റെ ജഡവേഷത്തിനുള്ളിൽ ദൈവത്വം കുടികൊണ്ടിറങ്ങിയിട്ടുള്ള ഒരു പുരുഷത്വത്തെ ലോക ചരിത്രം കണ്ടിട്ടുണ്ടെങ്കിൽ അതിന്ന് രാത്രി നമ്മൾ പ്രസംഗിക്കുന്ന നസറയനായ യേശു മാത്രമാണ്. കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാൻ കഴിയുമോ? ഒരിക്കൽ കൂടെ ഞാൻ ഓർപ്പിക്കട്ടെ, ബുദ്ധമതം ഇവിടെയുണ്ട്, ജൈനമതം ഇവിടെയുണ്ട്, പാഴ്സി മതം ഇവിടെയുണ്ട്, സിഖ് മതം ഇവിടെയുണ്ട്, ഇസ്ലാം മതം ഇവിടെയുണ്ട്. ഞാൻ ഈ രാത്രി പറയട്ടെ, ബുദ്ധനില്ലാത്ത ബുദ്ധമതം ഉണ്ടാക്കാം, ജൈനനില്ലാത്ത ജൈനമതം ഉണ്ടാക്കാം, ഗുരുനാനാക്കില്ലാത്ത സിഖ് മതം ഉണ്ടാക്കാം, മുഹമ്മദ് നബി ഇല്ലാത്ത ഇസ്ലാം മതം ഉണ്ടാക്കാം. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടത് ചെയ്യുന്നു? കാര്യം പറയാം, ബുദ്ധന്റെ ആശയത്തിലാണ്, ബുദ്ധന്റെ ആളത്വത്തിലല്ല ആ മാർഗം നിലകൊള്ളുന്നത്, അദ്ദേഹത്തിന്റെ ആശയത്തിലാണ്. ദൈവത്തിന്റെ സ്തോത്രം. ഗുരുനാനാക്കിന്റെ ആശയത്തിലാണ്, അദ്ദേഹത്തിന്റെ ആളത്വത്തിലല്ല സിഖ് മതം നിലകൊള്ളുന്നത്. സ്തോത്രം. അതെ, അങ്ങനെയെങ്കിൽ ഇവരുടെയൊക്കെ ആളത്വങ്ങളിലല്ല, ഇവരുടെയൊക്കെ ആശയങ്ങളിലാണ് ആ മാർഗം നിലകൊള്ളുന്നത്. അവര് മാറിയാലും ആശയമുണ്ടെങ്കിലും നിലകൊള്ളും. എന്നാൽ ഇന്ന് രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന ക്രിസ്തുമാർഗം യേശുവിന്റെ ആശയത്തിലല്ല, മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ യേശുവെന്ന വ്യക്തിയിലാണ് നിലകൊള്ളുന്നത്. കാരണം ഇന്ന് രാത്രി ഇത്രയും ദൈവമക്കൾ ഇവിടെ സ്തോത്രം ചെയ്യുമ്പോൾ പിതാവിന്റെ വലഭാഗെ ജീവിക്കുന്ന മഹാപുരോഹിതനായി ഒരുവൻ ഉയരത്തിലുണ്ട്. ഓർക്കുക, മനുഷ്യത്വത്തിന്റെ ജഡവേഷത്തിനുള്ളിൽ ദൈവത്വം കുടികൊണ്ടിരിക്കുന്ന പുരുഷ രൂപത്തിന്റെ ഉടമയാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്. സ്തോത്രം. മനുഷ്യത്വത്തിൽ അവൻ ഒരു സ്ത്രീയുടെ ഉദരത്തിൽ ഉരുത്തിരിഞ്ഞു. ദൈവത്വത്തിൽ ആ ജന്മം സ്ത്രീ പുരുഷ സമ്പർക്കമില്ലാത്ത ജന്മമായിരുന്നു. ഇവിടെ ഡി എൻ എ ടെസ്റ്റില്ലേ? അതിനകത്ത് രക്തത്തിലൂടെ പിതൃത്വം തെളിയിച്ചില്ലേ? ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഒരാളിന്റെ രക്തമെടുത്താൽ പിതാവിന്റെ രക്തത്തിന്റെ സാമ്പിളുമായി ഡി എൻ എയിൽ യോജിക്കും. യേശുവിന്റെ രക്തമെടുക്കൂ, അതിനകത്തെ ഡി എൻ എ ആരുടെ പിതൃബന്ധമാണ് തെളിയിക്കുന്നത്? അത് ജോസേഫിന്റെ പിതൃബന്ധമല്ല. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടുമെങ്കിൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ ആളത്വത്തിൽ പിറന്നു വീണത് യേശു മാത്രമേ ഉള്ളൂ. സ്തോത്രം. മനുഷ്യത്വത്തിൽ അവൻ കൈകാൽ തടിക്കുന്ന കീറ്റശീലയിലെ ഉണ്ണി യേശുവായി പിറന്നു. ദൈവത്വത്തിൽ ദൂതന്മാർ അവന് ചുറ്റും പാട്ടുപാടി. മനുഷ്യത്വത്തിൽ അവൻ ഒരിക്കൽ അത്തിയിൽ ഫലം തിരഞ്ഞു. ദൈവത്വത്തിൽ ഒറ്റ വാക്കിനാൽ അവൻ അത്തിയെ ശപിച്ചുണക്കി. മനുഷ്യത്വത്തിൽ അവൻ യെരുശലേമിനെ നോക്കി കരഞ്ഞു. ദൈവത്വത്തിൽ അതിന് വരുവാൻ പോകുന്ന ദുരന്തം വിളിച്ചു പറഞ്ഞു. മനുഷ്യത്വത്തിൽ അവനൊരു കുറ്റവാളിയെ പോലെ ക്രൂശിൽ ഒടുങ്ങാനേൽപ്പിച്ചു കൊടുത്തു. ദൈവത്വത്തിൽ അവൻ ആ ക്രൂശിൽ മരിക്കുന്ന വേളയിൽ പ്രകൃതി ഇരുട്ടിൽ മറഞ്ഞു. മനുഷ്യത്വത്തിൽ അവൻ കല്ലറയിൽ അടക്കപ്പെട്ടു. ദൈവത്വത്തിൽ അവൻ കല്ലറയെ ഭേദിച്ചുയർത്തു. മനുഷ്യത്വത്തിന്റെ ജഡവേഷത്തിനുള്ളിൽ ദൈവത്വം കുടികൊണ്ടിറങ്ങിയത് ഇന്ന് രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുവിൽ മാത്രമാണ്. വന്ന പാടെ ഇവന്റെ മുഖത്ത് നോക്കി തന്റെ ദൈവത്വത്തിൽ ഉള്ളിലേക്ക് നോക്കിയപ്പോൾ യേശു ഒരു വസ്തുത മനസ്സിലാക്കി. ബാഹ്യാഭിനയമല്ലാതെ ഇടത്തകത്ത് അടിസ്ഥാനപരമായ ജനനം ഇവന് സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടുകൂടെ മുഖപക്ഷം കൂടാതെ വിളിച്ചു പറഞ്ഞു, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യം കാണാൻ ആർക്കും കഴിയയില്ല. എന്താണ് പുതുജനനം? ഇന്ന് രാത്രി ഇത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആത്മീയ കൂടിവരവുകൾ സ്ഥായിയായി പങ്കെടുക്കുന്ന വിശ്വാസികളുടെ മധ്യത്തിൽ ഇതിന്റെ ആവശ്യമുണ്ടോ എന്ന ചിന്ത ന്യായമായിട്ടുണ്ടാകാം. വടക്കേ ഇന്ത്യയിൽ ഒരു കർത്തൃദാസൻ ഒരു ബൈബിൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ക്ലാസ്സിൽ പങ്കെടുക്കുന്ന സഭയിലെ എഴുന്നേറ്റ് പറഞ്ഞു, സാറേ, ഈ പറയുന്ന മാറ്റമൊന്നും എന്റെ അകത്തുണ്ടായിട്ടില്ല. ഗതികേടിന്റെ ഒറ്റത്തടിപ്പാലത്തെ കയറി കടം കയറി മുടിഞ്ഞു നിൽക്കുമ്പോ പാസ്റ്റർ വന്ന് പറഞ്ഞു പ്രാർത്ഥിക്കാൻ വരാൻ. ഞാൻ ഭാര്യയോട് പറഞ്ഞു പോകാൻ, അവള് പോയി. അവള് ചെന്ന് പ്രാർത്ഥനയും സ്തോത്രമൊക്കെ കഴിഞ്ഞു വന്നപ്പം എന്നോട് പറഞ്ഞു, അച്ചായ, ഒരു വല്ലാത്ത സമാധാനം തോന്നുന്നു, അച്ചായനോട് വരണം. ഞാനും പോയി. എന്നെ കിട്ടിയതല്ലേ പിറ്റിയാഴ്ച 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന വീട്ടിലേക്ക് വെക്കാമെന്ന് പറഞ്ഞു, വെച്ചോളാൻ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ സ്നാനപ്പെട്ടാൽ കാര്യം തീരുമെന്ന് പറഞ്ഞു. ഒന്നല്ല 10 വട്ടം പെടാൻ തയ്യാറായി നിൽക്കുക, കാര്യം തീർന്നു കിട്ടിയാ മതി. ഏതായാലും ഞാൻ സ്നാനപ്പെട്ടു. വന്നു കയറി ആഴ്ചയിൽ സഭയ ജനറൽ ബോഡി ആയിരുന്നു. എന്നെ സെക്രട്ടറി ആക്കി. നീ പെന്തിക്കോസ്തു മാർഗത്തിലെ വളഞ്ഞു വിളഞ്ഞ സന്തതിയാണ്. നീ വീണ്ടും ജനിച്ച ദൈവപൈതലല്ല. എന്താ വീണ്ടും ജനനം? രാത്രി സഹോദരങ്ങൾ ശ്രദ്ധിക്കണേ, നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾ ജനിച്ചു വീഴുമ്പോ അവരുടെ കർണപുടദ്വാര അവരുടെ ചെവി വഴി ഈ വേദവാക്യങ്ങൾ അങ്ങ് ഇരച്ചു കയറുക. ഏതാണ്ട് 10-ാം തരത്തിന്റെ അതിർത്തിയിലൊക്കെ ചെല്ലും. കൈവിട്ട് കടൽ കടന്നുപോയി 10 കാറ്റുണ്ടാക്കാൻ വേണ്ടി ഒരു നല്ല പഠനത്തിനും മറ്റും പുറത്തുവിടാൻ തുടങ്ങുന്നതിന് മുമ്പ് മാതാപിതാക്കൾ പറയും, പടടാ പടടാ പടടാ. നിരന്തര സമ്മർദ്ദം കൊണ്ട് ഈ കൊച്ചൻ ഒരു ദിവസം പെടാൻ അങ്ങ് തീരുമാനിക്കും. എങ്ങനെയോ മസ്തിഷ്ക പ്രക്ഷാളനത്തിൽ ആ ബ്രെയിൻ വാഷിൽ കുഞ്ഞങ്ങ് സ്നാനപ്പെടും. അടിസ്ഥാനപരമായി നടക്കേണ്ടത് അവരിൽ നടന്നിട്ടില്ല. ഒടുവിൽ അന്തിമവിധി നാളിൽ അവൻ എരിയുന്ന നരകത്തിലായിരിക്കും. രാത്രി പറയട്ടെ, നിരന്തരം സുവിശേഷയോഗം നടക്കുന്ന ഒരു ഗ്രൗണ്ടിന്റെ പുറകിലെ ഫെയ്ത്തോമിന്റെ മുറിച്ചകത്ത് പിറന്നു വീണ ഉപദേശിക്കുഞ്ഞായാലും അച്ഛനായാലും റെമ്പാച്ചനായാലും മെത്രാച്ചനായാലും കർദിനാളായാലും പോപ്പായാലും അടിസ്ഥാനപരമായി ഇത് നടന്നിട്ടുണ്ടെന്ന് അകത്ത് ബോധ്യമില്ലാത്ത ഒരുത്തനും നിത്യതയിലെത്തില്ല എന്ന് ഉറപ്പ് പ്രാപിച്ച ദൈവമക്കൾ, ഈ രാത്രി വചനപ്രകാരം ഒന്ന് ആത്മപരിശോധന ചെയ്യൂ. ഇത് നിന്റെ അകത്ത് നടന്നിട്ടുണ്ടോ? ഒരിക്കൽ വയറുവേദനയ്ക്ക് മരുന്ന് വാങ്ങിക്കാൻ പോയപ്പോ കുപ്പി കുളിക്കേറ്റ മരുന്ന് കുടിക്കാവൂ എന്ന് പറഞ്ഞ് മരുന്ന് കൊടുത്തു. വെളുപ്പിനത്തെ വേദനയ്ക്ക് എടുത്തങ്ങ് കുടിപ്പിച്ചു. അകത്ത് ചെന്നപ്പോഴാ കുലുക്കുന്ന കാര്യം ഓർത്തത്. ഈ അച്ചായൻ അടിതാങ്ങി കുലുക്കിയപ്പോ അതുവഴി വന്ന് ഒരാൾ ചോദിച്ചു, എന്നാ ഈ പിടിച്ചിട്ട് കുലുക്കുന്നേ? അദ്ദേഹം പറഞ്ഞു, കുപ്പി കുലുക്കേച്ച് മരുന്ന് കുടിക്കണമെന്നാ പറഞ്ഞത്. കുടിച്ചു കഴിഞ്ഞപ്പോഴാ കുലുക്കുന്ന കാര്യം ഓർത്തത്. അതുകൊണ്ട് തന്നെ കുപ്പി കുലുക്കേച്ച് മരുന്ന് കുടിക്കണമെന്നതിന് പകരം മരുന്ന് കുടിച്ചേച്ച് വയറു കുലുക്കുക. ഇന്ന് രാത്രി പറയട്ടെ, ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ട സമയം ചെയ്യേണ്ട പോലെ ചെയ്തവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഈ രാത്രി പറയട്ടെ, എന്താണ് വീണ്ടും ജനനം? ഒന്നാം ജനനം ഉദരത്തിൽ നിന്നുള്ള ജനനം, രണ്ടാം ജനനം ഉയരത്തിൽ നിന്നുള്ള ജനനം. ഒന്നാം ജനനം പുരുഷന്റെ ഇഷ്ടത്താലുള്ള ജനനം, രണ്ടാം ജനനം യേശുവിന്റെ കാൽവറി ചോരയാറുള്ള ജനനം. ഒന്നാം ജനനം അപ്പന്റെ സ്വത്തിന് നീ അവകാശിയാക്കുന്ന ജനനം, രണ്ടാം ജനനം സ്വർഗീയ പിത്യ സ്വത്തിന് നീ അവകാശിയായി മാറുന്ന ജനനം. ഒന്നാം ജനനം അപ്പന്റെ മുഖം നിന്നിൽ പ്രതിഫലിക്കുന്ന ജനനം, രണ്ടാം ജനനം സ്വർഗീയ പിതാവിന്റെ മുഖം നിന്നിൽ പ്രതിഫലിക്കുന്ന ജനനം. ഒന്നാം ജനനം മണ്ണിലേക്ക് വരാൻ നിന്റെ മേൽ ജീവൻ വ്യാപരിച്ച ജനനം, രണ്ടാം ജനനം വിണ്ണിലേക്ക് പറക്കാൻ നിന്റെ മേൽ നിത്യജീവൻ വ്യാപരിച്ച ജനനം. ഒന്നാം ജനനത്തിൽ നിന്റെ പേര് പഞ്ചായത്ത് രജിസ്റ്ററിൽ വന്നെങ്കിൽ, രണ്ടാം ജനനത്തിൽ നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ വരുന്നതാണ്. അകത്ത് നടക്കുന്ന വീണ്ടും ജനനം എന്ന് ഉറപ്പ് പ്രാപിച്ച ദൈവമക്കൾ, ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, ആത്മാർത്ഥമായി പരിശോധിക്കൂ, ഈ ജനനം എന്റെ അകത്തുണ്ടായിട്ടുണ്ടോ? ക്രിസ്ത്യാനി വീണ്ടും ജനിക്കണോ? ക്രിസ്ത്യാനി വീണ്ടും ജനിക്കണോ? ഒരു കാര്യം ഓർക്കുക, അടിസ്ഥാനപരമായ വീണ്ടും ജനനം ഭവിച്ചിട്ടില്ലെങ്കിൽ നീ എത്ര വലിയ തറവാട്ടിൽ പിറന്നവനാണെങ്കിലും നിത്യത നിനക്ക് കൈവിട്ടു പോകും. ഓർത്തു കൊള്ളുക, കൊന്തിരിക്കത്തിൽ കുഴിച്ചിട്ടാലും ഇരുത്തി കുഴിച്ചിട്ടാലും മദ്ബഹായിൽ കുഴിച്ചിട്ടാലും ഈട്ടിപ്പെട്ടിയിൽ കുഴിച്ചിട്ടാലും AC റൂമിൽ കുഴിച്ചിട്ടാലും ജീവന്റെ പുസ്തകത്തിൽ നിന്റെ പേരില്ലെങ്കിൽ നിന്റെ ഓഹരി നിത്യ നരകമാണ്. എന്നാൽ വീഞ്ഞപ്പെട്ടിയിൽ കുഴിച്ചിട്ടാലും കപ്പക്കാലായിൽ കുഴിച്ചിട്ടാലും എന്റെ പേര് ജീവന്റെ പുസ്തകത്തിലുണ്ട് എന്ന് ഉറപ്പ് പ്രാപിച്ച ഒരു ദൈവമൈതൽ ഇന്ന് രാത്രി വചനം കേൾക്കുന്നുണ്ടെങ്കിൽ കാഹളത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ നീ ചാടിപ്പുറപ്പെടും. ഓർത്തുകൊള്ളുക, അകത്തടിസ്ഥാനപരമായി വീണ്ടും ജനനം നടക്കണം. വീണ്ടും ജനനം എന്താണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ വീണ്ടും ജനനം എന്തല്ല എന്ന് ഗ്രഹിക്കണം. ശ്രദ്ധിച്ചു കേൾക്കണേ, എന്തല്ല വീണ്ടും ജനനം? ഇത് ഗ്രഹിക്കേണ്ടതുപോലെ ഗ്രഹിക്കണം, എങ്കിലേ ഈ സത്യം മനസ്സിലാക്കാൻ പറ്റൂ. നമ്മുടെ നാട്ടിൽ വന്ന ഒരു സായിപ്പ് പണ്ട് ചക്കപ്പഴം കഴിച്ചതുപോലെ ചക്കപ്പഴത്തിന്റെ ഇരിപ്പും അതിന്റെ ആ ചുമപ്പും ഒക്കെ കണ്ടപ്പം പുള്ളിക്കിത് കഴിക്കാൻ വലിയ താല്പര്യം, പക്ഷെ ഇതെങ്ങനെ കഴിക്കണം എന്നറിയില്ല. അതുകൊണ്ട് തന്നെ അടുത്തിരിക്കുന്നവൻ പൂവമ്പഴം കഴിക്കാൻ എടുത്തപ്പോൾ അത് കഴിക്കുന്ന രീതിയിലും കഴിക്കാമെന്ന് അടുത്തിരിക്കുന്നവൻ പൂവമ്പഴം എടുത്തു, സായിപ്പ് ചക്കച്ചോളം എടുത്തു, കുരു കളയാതെ വെച്ചേക്കുമായിരുന്നു. അടുത്തിരിക്കുന്നവൻ പൂവമ്പഴത്തിന്റെ തൊലി ഉരിച്ചു, സായിപ്പ് ചക്കപ്പഴത്തിന്റെ ചൊള ഉരിച്ചു. അടുത്തിരിക്കുന്നവൻ പൂവം പഴം വായിൽ വെച്ചു, സായിപ്പ് ചക്ക ചളയുടെ കുരു വായിൽ വെച്ചു. ഒടുവിൽ അടുത്തിരിക്കുന്നവൻ പഴത്തിന് കടിച്ചു, പുള്ളി കടിച്ചിട്ട് വലിച്ചെറിഞ്ഞു, സായിപ്പേ ഞങ്ങളുടെ ചക്കപ്പഴത്തിന്റെ കുഴപ്പമല്ല, നിന്റെ തീറ്റിയുടെ കുഴപ്പമാ. ഇന്ന് രാത്രി മനസ്സിലാക്കേണ്ട പോലെ കാര്യം മനസ്സിലാക്കണം. എന്തല്ല വീണ്ടും ജനനം? വീണ്ടും ജനനം അന്യഭാഷയല്ല, വീണ്ടും ജനനം കൃപാവരമല്ല, വീണ്ടും ജനം പ്രവചനപരമല്ല, വീണ്ടും ജനം വെളിപ്പാടല്ല, വീണ്ടും ജനനം ദൈവത്തിന് സ്തോത്രം മതപരിവർത്തനമല്ല, വീണ്ടും ജനനം മനപരിവർത്തനമല്ല, വീണ്ടും ജനനം അനുതാപമല്ല, വീണ്ടും ജനനം കുറ്റബോധമല്ല, വീണ്ടും ജനനം നവീകരണമല്ല. ദൈവവചനമെന്ന കെടാത്ത ബീജം നിന്റെ കർണം വഴി ഹൃദയത്തിന്റെ ഗർഭപാത്രത്തിൽ പതിക്കുമ്പോൾ പരിശുദ്ധ റൂഹ നിന്റെ മേൽ നിഴൽ മൂടി വ്യാപരിക്കുന്ന വേളയിൽ ഇരിക്കുന്ന ഇരിപ്പിലിരുന്നു കൊണ്ട് കാൽവറിയിലേക്ക് കണ്ണുകൾ ഉയർത്തി നോക്കുന്ന നിന്റെ ഉള്ളിൽ സ്വർഗീയമായി നടക്കുന്ന ഒരു ജനന പ്രക്രിയയുണ്ട്. അതിന്റെ പേരാ വീണ്ടും ജനനം. ദൈവത്തിന് സ്തോത്രം. അനുഭവം പ്രാപിച്ച എത്ര ദൈവമക്കൾ ഇവിടെയുണ്ട്! അനുഭവം പ്രാപിച്ച എത്ര ദൈവമക്കൾ ഇന്ന് രാത്രി ഇവിടെയുണ്ട്! ഇന്ന് രാത്രി നിങ്ങളെ തന്നെ ഒന്ന് പരിശോധിക്കണം. ഈ അടിസ്ഥാനപരമായ വീണ്ടും ജനനം എന്റെ അകത്തുണ്ടായിട്ടുണ്ടോ? ഒരിക്കൽ ഞാൻ എന്നോട് ചോദിച്ചു, ഒരാളിനോട് ചോദിച്ചു, വീണ്ടും ജനിച്ചാണോ? പിന്നെ ഞാൻ വീണ്ടും ജനിച്ചല്ലേ, പിന്നെ ആരാ വീണ്ടും ജനിച്ചത്? അദ്ദേഹം ഒന്നിനെ കൊടുത്ത് വ്യാഖ്യാനം കേൾക്കണോ? എന്റെ വല്യപ്പൻ ക്രിസ്ത്യാനി അല്ലായിരുന്നു, പുള്ളി ക്രിസ്തുമതം സ്വീകരിച്ച് ക്രിസ്ത്യാനിയായി. പിന്നെ അങ്ങനെ അദ്ദേഹം ക്രിസ്ത്യാനിയായപ്പോൾ അദ്ദേഹത്തിന്റെ മകനായ എന്റെ അപ്പൻ ക്രിസ്ത്യാനിയായ വല്യപ്പനിൽ നിന്നും ജനിച്ച ക്രിസ്ത്യാനിയായി. അപ്പോൾ വല്യപ്പൻ ക്രിസ്ത്യാനിയായി, എന്റെ അപ്പനിച്ച ക്രിസ്ത്യാനിയായി. ഞാനുണ്ടായപ്പോൾ വല്യപ്പനിൽ നിന്നും ജനിച്ച ക്രിസ്ത്യാനിയിൽ നിന്നും വീണ്ടും ജനിച്ചവനായതുകൊണ്ട് ഞാൻ വീണ്ടും ജനിച്ച ക്രിസ്ത്യാനിയായി. ഇതല്ല ക്രിസ്ത്യാനിയായി വീണ്ടും ജനിക്കുക എന്നുള്ളത്. എന്താ വീണ്ടും ജനനം? പ്രിയപ്പെട്ടവരെ, അടിസ്ഥാനപരമായി പഠിച്ചാൽ നമ്മുടെ ശരീരത്തിന് മൂന്ന് ഘടകങ്ങളുണ്ട്. ഒന്ന് ദേഹം, രണ്ട് ദേഹി, മൂന്ന് ആത്മാവ്. ഇന്ന് രാത്രി ഇത് ശരിക്കും മനസ്സിലാക്കിയിട്ട് ഈ ഗ്രൗണ്ട് വിട്ടു പോകാവൂ, ഈ ഓഡിറ്റോറിയം വിട്ടു പോകാവൂ. ഒന്ന് ദേഹം. ഇത് നൂറ്റാണ്ടുകൾ നിൽക്കുന്ന കരിവേലകമല്ല. ചിലരുടെ ഇരിപ്പ് കണ്ടാൽ ഈ നൂറ്റാണ്ടിലേക്ക് ഇവിടം വിട്ടു പോകേണ്ടി വരികയില്ല എന്നുള്ള മട്ടില്ല. സ്തോത്രം. എന്നാ ഞാൻ പറയട്ടെ, പുറത്തോട്ട് വിട്ട ശ്വാസം അകത്തോട്ടെടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ പിന്നെ പിണവാന്ന് മനസ്സിലാക്കുന്ന എത്ര പേരുണ്ട്? കരമേറ്റ് സ്തോത്രം പറഞ്ഞാട്ടെ, ദൈവത്തിന് സ്തോത്രം. ചിലർ വിചാരിക്കും, ആ പുള്ളിയും പോക്ക, ഇദ്ദേഹവും പോക്ക, എന്റെ പുറം ഇരിക്കുന്നതും പോക്ക, ഞാൻ മാത്രം ചിരഞ്ജീവിയായിട്ട് ഇവിടെ കാണും. സ്തോത്രം. സുഹൃത്തെ, ഇല്ല, നീ നൂറ്റാണ്ടുകൾ നിൽക്കുന്ന കരിവേലകമല്ല, നിമിഷം കൊണ്ട് വാടി വീഴുന്ന പുൽത്തണ്ടിലെ പുഷ്പക്കൊടി മാത്രമാണ്. സ്തോത്രം. സാധു കൊച്ചുകൊന്ന് ഉപദേശിച്ച് കുത്തിക്കുറിച്ചതുപോലെ, വണ്ണം പെരുത്താലും മണ്ണിനിരയാകും കണ്ണിന്റെ ഭംഗിയും മായാ മായ, കൊട്ടാരമായാലും വിട്ടേ മതിയാകൂ, കോട്ടയ്ക്കകത്തേക്ക് മൃത്യു ചെല്ലും, പതിനായിരം നില പൊക്കിപ്പണതാലും അതിനുള്ളിലും മൃത്യു കയറി ചെല്ലും. അങ്ങനെയാണെങ്കിൽ മേരിയോൺ തോട്ടം എഴുതിയതുപോലെ, സമർത്ഥനായ സീസറും പ്രസിദ്ധനായ ഹോമറും സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും അമർന്നു പോയി കാലചക്ര തിരിവിൽ, ഒരിക്കൽ ഈ ജഗത്തെയും ജഡത്തെയും പിരിഞ്ഞ് നാം തിരിക്കണം, വിസമ്മതങ്ങളൊന്നുമേ ഫലപ്പെടാ, തിരിച്ചു പിന്നെ വന്നിടാത്ത യാത്രയാണിതാകയാൽ കരത്തിലുള്ളതൊക്കെ നാം അതിർത്തിയിൽ ത്യജിക്കണം. ഓർക്കുക, അധികം ദാവ ദിവസങ്ങൾ മുൻപോട്ട് പോകും മുൻപ് ഈ ശരീരം ശ്വാസവുമായിട്ടുള്ള ബന്ധം അവസാനിക്കുന്ന ദിവസങ്ങളുണ്ട്. സ്തോത്രം. എല്ലാ കൊല്ലവും കൂടെ ജീവിക്കാൻ അങ്ങ് കിട്ടിയാൽ തന്നെ എത്ര കിട്ടും? ഏറെയായാൽ 80 എന്നല്ലേ കണക്ക്? 80 കൊല്ലം കൂടെ ഒരുമിച്ച് ജീവിക്കാൻ കിട്ടിയാൽ എത്ര ദിവസം കിട്ടും? ഒന്ന് കണക്ക് കൂട്ടി നോക്ക്. 80 × 365 എത്രയുണ്ട്? ഒരു 29,200 ദിവസമുണ്ട്. 29,200 ചില്ലുവാനും ദിവസത്തിനുള്ളിൽ അച്ചായൻ അങ്ങ് സെമിത്തേരി ചെല്ലും കേട്ടോ. 29,200 കൊല്ലമല്ല. അപ്പൊ മനസ്സിലാക്കണം, കൊച്ചു കുഞ്ഞായി പിറന്നു വീണ സമയം മുതൽ 80 കൊല്ലം ജീവിക്കാൻ കിട്ടിയാൽ ഏതാണ്ട് 40 കഴിഞ്ഞവരും 40 അടുത്തവരും ഒക്കെ അല്ലേ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ 99.75 ശാഗാണി മുണ്ടാണി ഒക്കെ ഇവിടെ ഇരിക്കുന്നത്. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഒരു 14,000 ദിവസത്തിനുള്ളിൽ നമ്മൾ അങ്ങ് സെമിത്തേരി ചെല്ലും. നമ്മളും നമ്മുടെ ശവക്കുഴിയും തമ്മിൽ ഒരു 14,000 ദിവസം അകലമേ ഉള്ളൂ എന്ന് ഉറപ്പുണ്ടെങ്കിൽ നിത്യതയുമായിട്ടുള്ള ബന്ധമോർത്ത് ജീവിതത്തെ ഒരുക്കാതിരിക്കാൻ കഴിയുമോ? സ്തോത്രം. ഒരു 60-65 ഒക്കെ കഴിഞ്ഞാൽ ഇനി 14,000 ദിവസം ഉണ്ടെങ്കിൽ തന്നെ അതിൽ പകുതി അങ്ങ് ഉറങ്ങിപ്പോകുകയല്ലേ, അതുകൂടെ പോയാൽ പിന്നെ എത്രയുണ്ട്? ഒരു 7,000 ദിവസത്തിനുള്ളിൽ അങ്ങ് സെമിത്തേരിയിലെത്തും. ഒരു 60-65 ഒക്കെ ആയി കഴിഞ്ഞാൽ ഒരു 13,000 ദിവസത്തിനുള്ളിൽ നമ്മുടെ ഫ്യൂണറൽ ഡേറ്റ, നമ്മുടെ ഫ്യൂണറൽ ഡേറ്റിനും നമുക്കും ഇടയിൽ ഒരു 3,000 ദിവസമേ ഉള്ളെന്ന് ജാതകമായി പറയുന്ന എഴുതി വെച്ചോ. ഇന്ന് രാത്രി ഓർക്കട്ടെ, 3,000-3,500 ദിവസത്തിനുള്ളിൽ കുഴിമാടത്തിലെത്താനിരിക്കുന്നവരാണ് എന്റെ മുൻപിൽ വചനം കേൾക്കുന്നവരെങ്കിൽ നിത്യതയുടെ ഉറപ്പ് എനിക്കുണ്ടെന്ന് ബോധ്യമുള്ള ദൈവമക്കൾക്ക് ഇവിടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാതിരിക്കാൻ കഴിയുമോ? നമ്മുടെ ശരീരം, ഒന്ന് ദേഹം, രണ്ട് ദേഹി. ശരീരം എന്ന് പറയുമ്പോൾ മണ്ണിൽ തുടങ്ങി മണ്ണിനാൽ പരിപോഷിപ്പിക്കപ്പെട്ട് മണ്ണിനെ കുറിച്ച് ബോധം നൽകി മരിക്കുമ്പോൾ തിരിച്ചു മണ്ണിലേക്ക് മടങ്ങുന്നതാണ്. എന്നാൽ ദേഹി ബുദ്ധി, വികാരം, ചിന്ത, തീരുമാന ശക്തി ഇവയുടെ ഇരിപ്പിടമാണ്. ഞാനിവിടെ നിൽക്കുന്നു, നിങ്ങൾ ഇവിടെ ഇരിക്കുന്നു. ഒത്തിരി നേരം എനിക്ക് നിൽക്കാനും ഒത്തിരി നേരം നിങ്ങൾക്ക് ഇരിക്കാനും നേരമില്ലെന്ന് നമ്മളോട് പറയുന്ന ഒരു ദേഹി നമ്മുടെ ഉള്ളിലുണ്ട്. മൂന്നാമത്തെ ഘടകമാണ് ആത്മാവ്. ദൈവത്തിൽ നിന്ന് വന്ന് ദൈവത്താൽ ഉൾപ്രവേശിപ്പിക്കപ്പെട്ട് ദൈവത്തെ കുറിച്ച് എനിക്ക് ബോധം നൽകി മരിക്കുമ്പോൾ തിരിച്ച് ദൈവത്തിങ്കിലേക്ക് മടങ്ങുന്നതാണ് ആത്മാവ്. അങ്ങനെയെങ്കിൽ ദേഹം മണ്ണിൽ തുടങ്ങി മണ്ണിനാൽ ബലം പ്രാപിച്ച് തിരിച്ചു മണ്ണിലേക്ക് മടങ്ങുന്നു. ദേഹി ബുദ്ധിയുടെയും വികാരത്തിന്റെയും ഇച്ഛയുടെയും തീരുമാന ശക്തിയുടെയും ഇരിപ്പിടമായി നിലകൊള്ളുന്നു. ആത്മാവ് ദൈവത്തിൽ നിന്ന് വന്ന് തിരിച്ച് ദൈവത്തിങ്കിലേക്ക് മടങ്ങുന്നു. എന്റെ വാത്സല്യ സഹോദരങ്ങളെ, ആത്മാവിന് അമർത്യതയുണ്ടോ? നിങ്ങൾക്കറിയുമോ, കേരളം കണ്ട കരുത്തുറ്റ ബുദ്ധി രാക്ഷസന്മാരിൽ പ്രമുഖരായ വി ആർ കൃഷ്ണയ്യർ, അദ്ദേഹത്തിന്റെ ഭാര്യയുടെ മരണം വരെ അദ്ദേഹം ഒരു നിരീശ്വരവാദിയായിരുന്നു. എന്നാൽ ഭാര്യ മരിച്ചു, അദ്ദേഹത്തോടുകൂടെ അദ്ദേഹം എഴുതിയ മരണവാതിലിനപ്പുറം എന്നൊരു പുസ്തകത്തിൽ താൻ വിശദീകരിച്ചിരിക്കുന്ന ഭാഗം ഇങ്ങനെയാണ്: എന്റെ ഭാര്യയുടെ മരണം വരെ ഞാനൊരു നിരീശ്വരവാദി, എന്നാൽ ഭാര്യയുടെ മരണത്തോടുകൂടെ ഞാൻ ഒരു ഈശ്വര വിശ്വാസി. ഒരു നിത്യ ചൈതന്യയെത്തി എന്ന ഫിലോസഫറോടൊപ്പം താൻ കുറിച്ച വാക്കുകൾ ഇങ്ങനെയാണ് ക്രോഡീകരിച്ച് അവസാനിപ്പിക്കുന്നത്: കിട്ടിയിടത്തോളം തെളിവുകളുടെ വെളിച്ചത്തിൽ പഠിച്ചാൽ മരണം മനുഷ്യ ജീവിതത്തിന്റെ അന്ത്യമല്ല, അത് മറ്റൊന്നിലേക്ക് പ്രവേശിക്കുന്ന വാതിലാണ്. ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കളും ഇത് തന്നെയാണ് പറയുന്നത്, മരണം അന്ത്യമല്ല, അത് നിത്യതയിലേക്ക് പ്രവേശിക്കുന്ന വാതിലാണ്. ഒരിക്കൽ ഒരു ഡോക്ടർ, നിരീശ്വരവാദി, അദ്ദേഹത്തിന്റെ പേര് റെയ്മൻ മൂടി, അദ്ദേഹം തന്റെ ക്ലിനിക്കിൽ ഒരു രോഗിയെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ രോഗി ആക്സിഡന്റിൽ മരിച്ചതാണ്. ക്ലിനിക്കൽ ഡെത്ത് സർട്ടിഫൈ ചെയ്ത ആ ബോഡി ഫ്യൂണറൽ ഹോമിലേക്ക് കൊടുത്തുവിടാൻ ഡ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം നേഴ്സസ് കാണുന്നു, കൺപോളകൾ ചലിക്കുന്നു. ഓടിച്ചെന്ന് ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടർ, ആ ബോഡിയുടെ കൺപോളകൾ ചലിക്കുന്നു. പ്രഥമ ശുശ്രൂഷകൾ നൽകിയതോടെ അയാൾക്ക് ജീവൻ മടങ്ങി വന്നു. അയാളോട് ചോദിച്ചു, താങ്കളുടെ അയാൾ പറഞ്ഞു, എന്റെ ശരീരത്തിനകത്തു നിന്നും അപകട രംഗത്ത് അതേ വളരെ ബലഹീനമായ അവസ്ഥയിൽ ഒരു തൂവൽ പോലെ ഭാരം കുറഞ്ഞ രൂപം പുറത്തിറങ്ങുന്നു എനിക്ക് മനസ്സിലായി. ആ കണ്ണിന് നല്ല കാഴ്ച, ആ ചെവിക്ക് നല്ല കേൾവി, എന്റെ ശരീരം ആകെ ബ്രൈറ്റ് ആയിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, അങ്ങ് എന്റെ വീണുകിടക്കുന്ന ശരീരത്തിൽ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് അയ്യോ പോയല്ലോ എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലായി. ഞാൻ മുകളിലേക്ക് ഉയർന്നു. എന്റെ ബ്രൈറ്റായ ശരീരത്തോടൊപ്പം എന്നോട് കൂടെ മറ്റൊരാൾ കൂടെ വന്നു. ഞങ്ങൾ ഒരു പ്രവേശന വാതിക്കെടുത്തി. എന്നോട് കൂടെ വന്നയാളിനെ അകത്തേക്ക് വിളിച്ചു. എന്നോട് മടങ്ങിപ്പോകൂ എന്നൊരു ശബ്ദം കേൾക്കായി വന്നു. ഞാൻ യാന്ത്രികമായി മടങ്ങി വന്ന് ഈ ശരീരത്തിൽ പ്രവേശിച്ചു. മരണാനന്തര പേർ വിളിക്കുമോ, മരണാനന്തര യാത്ര ചെയ്യുമോ, അയാളുടെ ചിന്തയ്ക്ക് ചിറക് വെച്ചു. അയാൾ എഴുതിയ ഒരു ഗ്രന്ഥത്തിന്റെ ഒടുവിലത്തെ വരികൾ ഇങ്ങനെ വ്യക്തമാക്കുന്നു. മരണത്തോടടുത്ത 100 ബോഡികളിൽ നടത്തിയ നിരീക്ഷണ പരീക്ഷണത്തിന്റെ ഒടുവിൽ ഞാൻ കണ്ടെത്തിയ സത്യം കുറിക്കുന്നു. മരണം മനുഷ്യ ജീവിതത്തിന്റെ അന്ത്യമല്ല, അത് മറ്റൊരു ലോകത്തിലേക്ക് പ്രവേശിക്കുന്ന വാതിലാണ്. ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കളും ഇതുതന്നെ വിളിച്ചു പറയുന്നു, മരണം അന്ത്യമല്ല, അത് മറ്റൊന്നിലേക്കുള്ള വാതിലാണ്. അങ്ങനെയെങ്കിൽ ദേഹം ഇത് മണ്ണിൽ തുടങ്ങുന്നതാണ്. ഇത് മോഹങ്ങൾ ഉള്ളതല്ല, ആവശ്യങ്ങൾ ഉള്ളതാണ്. എന്നാൽ ദേഹി അങ്ങനല്ല, അതിന് മോഹങ്ങളെയുള്ളൂ, അതിന് ആവശ്യങ്ങളില്ല. എന്നാൽ ആത്മാവ് മൃതാവസ്ഥയിലുമാണ്. ടെലഫോൺ ലൈനിൽ പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ റിംഗ് ട്യൂൺ ഇല്ലെങ്കിൽ സെറ്റ് ചത്തതാണെന്ന് പറയാറില്ലേ? ഇതുപോലെ ആത്മാവ് ചത്തു, ദേഹി ബലഹീനവും വഷളത്വത്തിലേക്ക് നീങ്ങാൻ ദേഹിയിൽ വഷളത്വം കുടികൊള്ളുകയാണ്. ശരീരമോ ആകെ ബലഹീനാവസ്ഥയിലായി. ഓർക്കുക, ദേഹി വഷളത്വത്തിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു, ശരീരം ബലഹീനാവസ്ഥയിൽ ചലിക്കുന്നു, മൃതാവസ്ഥയിലാണ്. ദേഹം ഒരു പാവമാകട്ടോ, ആവശ്യത്തിന് കൊടുത്തുകൊണ്ടിരുന്നാൽ ഇവൻ മര്യാദയ്ക്ക് കിടന്നോളും. ദാഹിക്കുമ്പം വെള്ളം കൊടുക്കണം, വിശക്കുമ്പം ചാപ്പാട് കൊടുക്കണം, ഇതൊക്കെ ഇതിനുള്ളൂ. ഇവന് പ്രത്യേക മോഹങ്ങളൊന്നുമില്ല. എന്നാൽ ദേഹി അതല്ല. ദേഹിക്ക് മോഹങ്ങളുണ്ട്, കാമം, ക്രോധം, ലോഭം, മോഹം, മാദം, മാത്സര്യം, ഡംഭം, പൈശൂന്യം, വിഗ്രഹാരാധന, ചതി, മ്ലേച്ഛത, മുഴുവൻ വഷളായ ദേഹിയുടെ ഭാഗമാണ്. ഓർക്കുക, വഷളായ ദേഹിയും ബലഹീനമായ ശരീരവും മൃതാവസ്ഥയിലായ ആത്മാവുമായി ഒരാൾ ഒരു സുവിശേഷ യോഗത്തിനെത്തുന്നു. ഇരിക്കുന്ന ഇരിപ്പിൽ ഇരുന്നു കൊണ്ട് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ക്രൂശിനെ ഉയർത്തുന്ന സമയം, അവളുടെ കണ്ണുകൾ ആ ക്രൂശിലേക്ക് ഉയർന്നാൽ ഇരിക്കുന്ന ഇരിപ്പിൽ ഇരുന്നു കൊണ്ട് ക്രൂശിലേക്ക് നോക്കുന്ന വ്യക്തിയുടെ ഉള്ളിൽ മരിച്ചു കിടക്കുന്ന ആത്മാവിലേക്ക് ജീവൻ വ്യാപരിക്കുകയും അയാൾ ക്രൂശിന്റെ ശക്തിയാൽ അകത്തെ ജീവനിൽ ബലം പ്രാപിക്കുന്ന വേളയിൽ അദ്ദേഹത്തിൽ ഉണ്ടാകുന്ന ദൈവശക്തിയുടെ വ്യാപാരത്താൽ അകത്ത് നടക്കുന്ന ജനപ്രക്രിയയാണ് ഇന്ന് രാത്രി ഞങ്ങൾ വിളിച്ചു പറയുന്ന വീണ്ടും ജനനം. എന്താ ജനനം? നമുക്കറിയാം, 9 9 നാഴിക, 9 വിനാഴിക, ഒരമ്മയുടെ ഗർഭഗ്രഹത്തിൽ പൂർണ്ണ വളർച്ചയിലെത്തുന്ന കുഞ്ഞ് അതിന്റെ വളർച്ച പൂർത്തിയായി കഴിയുമ്പോൾ ഗർഭപാത്രം ചുരുങ്ങും. ചുരുങ്ങുന്ന സമയം ഈ കുഞ്ഞിനെ ഗർഭപാത്രം പുറത്തേക്ക് തള്ളും. പുറത്തു വീഴുന്ന ആ കുഞ്ഞിന് കണ്ണുണ്ട്, പക്ഷേ ഇതുവരെ കണ്ടിട്ടില്ല. എന്നാൽ പുതിയ ലോകം കാണുന്നതോടെ കുഞ്ഞ് കരയാൻ തുടങ്ങും. ചെവിയുണ്ട്, പക്ഷേ ഇതുവരെ കേട്ടിട്ടില്ല. പുതിയ ശബ്ദം കേൾക്കുന്നതോടെ കുഞ്ഞ് അലറി കരയാൻ തുടങ്ങും. ശരീരമുണ്ട്, പക്ഷെ കുളിർ അറിഞ്ഞിട്ടില്ല. പക്ഷെ ലേബർ റൂമിലെ തണുപ്പിൽ ഈ കുട്ടി അലറി കരയാൻ തുടങ്ങും. ജനിക്കുന്ന സമയം ചിരിക്കലല്ല, ജനിക്കുന്ന സമയം കരച്ചിലാണ്. രാത്രി പറയട്ടെ, ക്രൂസൈഡ് യോഗത്തിൽ തോളെ കൈയിട്ടുകൊണ്ട് ചെന്ന് അതേ സായിപ്പിന്റെ മുൻപിൽ നിന്ന് പ്രാർത്ഥിപ്പിക്കുന്നതല്ല വീണ്ടും ജനനം. ഇരിക്കുന്ന ഇരിപ്പിലിരുന്നു കൊണ്ട് കാൽവറിയിലേക്ക് കണ്ണുകൾ ഉയർത്തി നോക്കുന്ന വേളയിൽ നിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുമ്പോൾ ക്രൂശിലെ രക്തത്താൽ നിന്റെ അകത്ത് നടക്കുന്ന സ്വർഗീയ ജനന പ്രക്രിയയാണ് വീണ്ടും ജനനമെങ്കിൽ. ഇന്ന് രാത്രി ഒരു കണ്ണ് കാൽവറിയിലേക്ക് ഉയരാൻ തയ്യാറാകുമെങ്കിൽ നിന്നെ കഴുകാൻ അവന്റെ രക്തത്തിന്റെ ശക്തിയുടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന് മറ്റ് യാതൊരു തന്ത്രങ്ങളും വേണ്ട, മറ്റ് യാതൊരു ഉപാധികളും വേണ്ട. ദൈവത്തിന്റെ വചനം പറയുന്നു, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഇരിക്കുന്ന ഇരിപ്പിലിരുന്നു കൊണ്ട് കണ്ണുകൾ കാൽവറിയിലേക്ക് ഉയർത്താൻ ഒരാൾ തയ്യാറായാൽ നിന്റെ ശരീരത്തിന്റെ ബലഹീനതയാകട്ടെ, നിന്റെ കണ്ണിന്റെ അസ്വസ്ഥതകളാകട്ടെ, നിന്റെ ശരീരത്തിന്റെ ക്ഷീണാവസ്ഥകളാകട്ടെ, ഒന്നും ഇതിന് വിഷയമല്ല. പ്രാർത്ഥനയുടെ നോട്ടത്തിന് മുൻപിൽ നിന്റെ അകത്തൊരു സ്വർഗീയ ജനനം നടക്കും. ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ സ്വർഗം ഇന്ന് രാത്രി നിന്നെ അതിലേക്ക് നടത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എത്ര ദൈവജനം രാത്രി പ്രാർത്ഥിക്കാൻ തയ്യാറാകും? ഗ്ലോറി, ഹല്ലേലൂയ. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്ന വചനം വിശ്വസിക്കുന്ന ദൈവവൈദനെ, ഇന്ന് രാത്രി ഇരിക്കുന്ന ഇരിപ്പിൽ ആ കാൽവറിയിലേക്ക് കണ്ണുകൾ ഉയർത്താൻ എത്ര പേരിവിടെ തയ്യാറാകും? അവരെ വിടുതലിന്റെ കരം ഇന്ന് രാത്രി ഇവിടെ ചലിക്കുന്ന രാത്രിയാണ്. വേദിയിലായിരിക്കുന്ന കൃപ പ്രാപിച്ച കർത്തൃദാസന്മാരും ഈ ഗ്രൗണ്ടിലായിരിക്കുന്ന ആത്മനിറവ് പ്രാപിച്ച ദൈവം ും ഒരുപോലെ ഇന്ന് രാത്രി ഇരിക്കുന്ന ഇരിപ്പിൽ ചില വ്യക്തികളുടെ പേരുകൾ ജീവന്റെ പുസ്തകത്തിൽ കുറിക്കപ്പെടുവാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന രാത്രിയാകട്ടെ. ഗ്ലോറി, ഹല്ലേലൂയ. ക്രൂശിന്റെ ഭാരത്താൽ സന്ധിബന്ധങ്ങൾ തകർന്ന്, കൊടും ചൂടിനാൽ സുട്ടെരിഞ്ഞ്, ദാഹത്താൽ സർവാംഗവും തളർന്ന്, അർത്ഥപ്രാണനായി അർത്ഥനഗ്നനായി കാൽവറിയോളം അടുക്കുന്ന ദൈവപുത്രനെ ഇന്ന് രാത്രി നിങ്ങളുടെ കണ്ണുകൾ ഉയർത്തി നോക്കേ. ഇന്ന് രാത്രി പറയട്ടെ, ഒരടി അടിച്ചാൽ ഉരിയുന്ന, അടുത്തയടിയിൽ പച്ചമാംസം കിറുകിറ പറയുന്ന, അടിയേറ്റ പുറത്തെ തൊലി വലിഞ്ഞു മാറിയവനായി ഭാരമേറിയ മരക്കുരിശുമെടുത്തുകൊണ്ട് വീണുമെഴുന്നേറ്റും ഗോൽഗോത്തയിലേക്ക് നീങ്ങുന്ന യേശുവിനെ എന്റെ മുൻപിലിരിക്കുന്ന പ്രിയപ്പെട്ടവർ ഇന്ന് രാത്രി കണ്ണുകൾ തുറന്നൊന്ന് കാണുക. എന്റെ സഹോദരങ്ങളെ, 200 മൈൽ ചുറ്റളവുള്ള മരുഭൂമിയിൽ അഗ്നി സർപ്പത്തിന്റെ കടിയേറ്റ് പിടഞ്ഞു വീഴുന്ന യഹൂദൻ അവന്റെ മുറിവിൽ തപ്പിപ്പിടിച്ചുകൊണ്ട് അവന്റെ പിടയ്ക്കുന്ന ശരീരത്തോടുകൂടെ ബലഹീനമായ കണ്ണുകൾ ഉയർത്തി ആ പിച്ചള സർപ്പത്തിലേക്ക് നോക്കുമ്പോൾ അതിലൂടെ രോഗശാന്തി അവന്റെ സിരകളിൽ വ്യാപരിക്കുമെങ്കിൽ, ഇന്ന് രാത്രി ഇരിക്കുന്ന ഇരിപ്പിലിരുന്നു കൊണ്ട് നിന്റെ കണ്ണുകൾ കാൽവറിയിലേക്ക് ഉയർത്തിയാൽ അതിന് പുറകിൽ രോഗശാന്തി മാത്രമല്ല, നിന്റെ മേൽ നിത്യജീവൻ പകരാൻ ഈ ക്രൂശിന് ശക്തിയുണ്ട് എന്ന് വിശ്വസിക്കുന്ന നീ ഈ രാത്രി കണ്ണുകൾ ഉയർത്തി നോക്കാതെ ഇരിക്കരുത്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാട്ടെ, കാൽവറിയിലെ ക്രൂശിനെ വിശദീകരിപ്പാൻ എന്റെ വാക്കുകൾക്ക് ശക്തിയില്ല. എക്സ് മോഡൽ ക്രൂശുണ്ട്, പ്ലസ് മോഡൽ ക്രൂശുണ്ട്, ഐ മോഡൽ ക്രൂശുണ്ട്, ടി മോഡൽ ക്രൂശുണ്ട്. ഇതിൽ പ്ലസ് മോഡൽ ക്രൂശിലാണ് യേശു ക്രൂശിക്കപ്പെട്ടത് എന്ന് നമുക്ക് വിശ്വസിക്കാം. കുനിച്ചു നിർത്തിപ്പുറം അടിച്ചു തകർക്കുന്ന രംഗം, ഓരോ അടിയിലും മാംസ കഷണങ്ങൾ ചിതറി വീഴുന്ന രംഗം, ഒടുവിൽ ഗോൽഗോത്തയിലേക്ക് നടന്നു നീങ്ങുന്ന രംഗം, രണ്ട് വശത്തും ആണികളോട് കൈകൾ യോജിപ്പിച്ച് അല്പം അകത്തേക്ക് വലിച്ചുവച്ച കൈ ആണിയിൽ അടിച്ച് ചുറ്റിയുകൊണ്ട് മരത്തോട് തല്ലിക്കയറ്റിയിട്ട് മറുവശത്തെ കൈയും മരത്തോട് തല്ലി യോജിപ്പിച്ച് ആ കാലുകൾ മുകളിലേക്കൊന്ന് മടക്കി അതിന്റെ 10-1 പുറത്തൊന്നായി എടുത്തുവച്ച് അതും മരത്തോട് അടിച്ച് ഒരു ആ മരക്കുരിശ് കയറിന്റെ സഹായത്തോടെ വലിച്ചുയർത്തി ആ പാറയിൽ വെട്ടിയ കുഴിയിലേക്കിട്ട് കഴിഞ്ഞപ്പോൾ ആ ശരീരത്തിന്റെ സന്ധിബന്ധങ്ങൾ മുഴുവൻ അഴിഞ്ഞു മാറുകയായിരുന്നു. രാത്രി ശ്രദ്ധിക്കണേ, ക്രൂശിക്കപ്പെടുന്ന ആളുകൾ 1000 തവണ മരിക്കുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. അതിന്റെ വിശദീകരണം കേട്ടാൽ നമ്മുടെ ഹൃദയം തകരാതിരിക്കുകയില്ല. ഞാൻ ഈ രാത്രി പറയട്ടെ, സാധാരണഗതിയിൽ ഒരു ക്രോസ് ബീമിൽ കൈകൾ പിടിച്ചിട്ട് തൂങ്ങിക്കിടന്നതിന് ശേഷം ശ്വാസമെടുക്കാമോ എന്ന് നിങ്ങളെ നോക്കണം. തൂങ്ങിക്കിടന്നാൽ രണ്ടു വശത്തെയും മാംസപേശികൾ മുറുകിപ്പോകുന്നത് കൊണ്ട് ഒരിറ്റി ശ്വാസമെടുക്കാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. അങ്ങനെയെങ്കിൽ രണ്ട് കൈകളിലും 33.5 തിരുവയസ്സിന്റെ ശരീരഭാരം ഏൽപ്പിച്ചുകൊണ്ട് മുട്ട് രണ്ടും മടങ്ങി താഴേക്ക് തൂങ്ങിക്കിടക്കുന്ന യേശുവിന്റെ രണ്ട് കൈകളിലും ശരീരഭാരം ഏൽപ്പിച്ചു കൊടുക്കവേ, ആ രണ്ട് കൈകൾക്കുമിടയിൽ മാംസപേശികൾ ചുരുങ്ങുമ്പോൾ ആ ശ്വാസകോശം ഇറുകിപ്പോകുന്ന സമയം എവിടെങ്കിലും ചവിട്ടി ഒരിച്ച് ശ്വാസമെടുക്കണം. എവിടെ ചവിട്ടി ഉയരും? താഴത്തെ അടിച്ചിറക്കി ആണിയിൽ കാലിന്റെ ബലം മുഴുവൻ ഏൽപ്പിച്ചുകൊണ്ട് പിടച്ചു പിടച്ചു പൊങ്ങണം. രാത്രി നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ, ഒരിച്ച് ശ്വാസത്തിനായി ആ കാലിൽ ശരീരഭാരം ഏൽപ്പിച്ചുകൊണ്ട് പിടഞ്ഞ് പിടഞ്ഞ് പിടഞ്ഞു പൊങ്ങുമ്പോൾ പിന്നെയും വീണുപോകുകയാണ്. രാത്രി എന്നെ ശ്രോതാക്കൾ ശ്രദ്ധിക്കണേ, തലയിൽ മുൾമുടി അണിഞ്ഞവനായി മുഖത്ത് രോമങ്ങൾ വലിച്ചു പറിക്കപ്പെട്ടവനായി വിലാവ് കുത്തി പിളർക്കപ്പെട്ടവനായി ആപാദ ചൂട ചുടുന്ന ഒഴുക്കിക്കൊണ്ട് അർത്ഥപ്രാണനായി അർത്ഥനഗ്നനായി അവൻ കാൽവറിയിൽ പിടയുമ്പോൾ ഈ രാത്രി ഇവിടെ ഇരിക്കുന്നവരിൽ ഒരാളിന്റെ കണ്ണ് ആ ക്രൂശിലേക്ക് ഉയർന്നാൽ നിന്നിൽ വ്യാപരിക്കുന്ന പാപബന്ധനം മാറ്റി നിന്റെ പേർ ജീവന്റെ പുസ്തകത്തിൽ എഴുതാൻ ക്രൂശിന്റെ പുറകിൽ നിത്യജീവൻ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. സഹോദരങ്ങൾ ശ്രദ്ധിച്ചാട്ടെ, എത്രയോ പേർ ചോര ചിന്തി മരിച്ചു. നിങ്ങൾക്കറിയാമോ അവന്റെ ചട്ടിയിൽ വേകുന്ന ഭക്ഷണം അവന്റെ കൈകൊണ്ട് വാരി കഴിക്കാൻ അനുവദിക്കൂ എന്ന് പറഞ്ഞ് കറുത്ത വർഗക്കാരുടെ സ്വാതന്ത്ര്യത്തിനായി പോരാടിയ എബ്രഹാം ലിങ്കൻ ഒടുവിൽ വെള്ളക്കാരുടെ സ്വാധീനത്തിൽ വെടിയേറ്റു മരിച്ചപ്പോൾ അദ്ദേഹം രക്തത്തിൽ കുളിച്ചാണ് മരിച്ചത്. ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മജി പ്രാർത്ഥനാ സ്ഥലത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഗോഡ്സെയുടെ വെടിയേറ്റ് ചോരയിൽ കുളിച്ചാണ് മരിച്ചത്. ഇന്ത്യയുടെ ഉരുക്കു വനിത ഇന്ദിരാഗാന്ധി അംഗരക്ഷകരുടെ വെടിയേറ്റ് രക്തത്തിൽ കുളിച്ചാണ് മരിച്ചത്. ഇന്ത്യയുടെ ഏറെ പ്രതീക്ഷയായ രാജീവ് ഗാന്ധി പെരുമ്പത്തൂരിൽ ഒരു സ്ത്രീയുടെ ബോംബാക്രമണത്തിൽ ചിതറി വീണാണ് മരിച്ചത്. രാത്രി ഓർക്കുക, രാജീവ് ഗാന്ധിയുടെ മരണം ഞങ്ങൾ പ്രസംഗിക്കില്ല, ഇന്ദിരാഗാന്ധിയുടെ മരണം ഞങ്ങൾ പ്രസംഗിക്കില്ല, മഹാത്മാഗാന്ധിയുടെ മരണം ഞങ്ങൾ പ്രസംഗിക്കില്ല, എബ്രഹാം ലിങ്കന്റെ മരണം ഞങ്ങൾ പ്രസംഗിക്കില്ല. എന്നാൽ ഇന്നേക്ക് 2000 കൊല്ലങ്ങൾക്ക് പുറകിൽ ഒരു പെരുവഴി പാതയോരത്ത് ആപാദ ചൂടം നിണമഴിഞ്ഞ് യേശു മരിച്ചു. അതിന്ന് രാത്രി ഞങ്ങൾ പ്രസംഗിക്കാൻ കാരണം ഇവിടെ ഇരുന്ന് ഒരു കണ്ണ് കാൽവറിയിലേക്ക് ഉയർത്തിയാൽ നിന്നിലെ മരണം മാറ്റി ജീവൻ പകരാൻ ഇന്ന് രാത്രി ക്രൂശിന് ശക്തിയുണ്ട്. ഒരാളിന്റെ കണ്ണ് കാൽവറിയിലേക്കൊന്ന് ഉയരുമോ? ഒരു മിനിറ്റ് നമുക്കൊന്ന് ഒരുമിച്ച് എഴുന്നേൽക്കാം. ഗ്ലോറി ഹല്ലേലൂയ. ആ രണ്ട് കരങ്ങളെ കർത്താവിങ്കിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ, രണ്ട് കരങ്ങളെ കർത്താവിങ്കിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. എല്ലാ നാവുകളും സ്തോത്രത്തോടെ ക്രൂശിങ്കിലേക്ക് ഉയരട്ടെ. ഇടത്തും വലത്തും നിൽക്കുന്നവരെ നോക്കണ്ട സുഹൃത്തെ, മുൻപിലും പുറകിലും നിൽക്കുന്നവരെ നോക്കണ്ട സഹോദര, ശരീരത്തിന്റെ ബലഹീനതയോടെയാണെങ്കിലും ഇന്ന് രാത്രിയിൽ ഉള്ള ബലത്തോടെ ഞാൻ വിളിച്ചു പറയട്ടെ, ഒരു കണ്ണിന്ന് രാത്രി ക്രൂശിലേക്ക് ഉയരുമോ? ഇന്ന് രാത്രി നിന്റെ ജനനത്തിന്റെ രാത്രിയാണ്, ഇന്ന് രാത്രി നിന്റെ ജനനത്തിന്റെ രാത്രി. അന്ന് രാത്രി വചനം വിശ്വസിക്കുന്ന ദൈവമക്കളാണ് ഇവിടെ കരമുയർത്തി സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ആത്മലോകം യാഥാർത്ഥ്യമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ? അങ്ങനെയെങ്കിൽ ആത്മലോകത്ത് പ്രകൃതിയെ തിരിച്ചറിയാമെന്ന് ജ്വാലയിൽ കിടന്ന് അനുഭവിക്കുന്ന പീഡ വ്യക്തമാക്കുകയല്ലേ? ഒരു തുള്ളി വെള്ളത്തിനായി ആ ധനവാൻ പിടയുകയല്ലേ? ഒരു കാര്യം മറക്കരുതേ, ഇന്ന് രാത്രി പേർ ജീവന്റെ പുസ്തകത്തിനില്ലെങ്കിൽ, ഇന്ന് രാത്രി നിത്യത വ്യക്തിപരമായി അവകാശമാക്കിയില്ലെങ്കിൽ, നിത്യ നരകത്തിൽ ഒരു തുള്ളി വെള്ളത്തിനായി നീ പിടയേണ്ട ദിവസങ്ങൾ മുൻപിലുണ്ട്. എന്നാൽ അടിവരയിട്ട് ഞാൻ പറയട്ടെ, നിത്യ നരകത്തിയിൽ ഒരു തുള്ളി വെള്ളത്തിനായി നീ പിടയുന്നതിനേക്കാൾ വലുത് ഈ ഭൂമിയിൽ ഒരു കഷണം അപ്പത്തിനായി ഇരക്കണ്ടി വന്നാലും ഇന്ന് രാത്രി ജീവന്റെ പുസ്തകത്തിൽ നിന്റെ പേരെഴുതപ്പെട്ടാൽ നീ ധന്യനായി സ്വർഗം സന്തോഷിക്കുന്ന രാത്രിയാണ്. ആ രണ്ട് കരകൾ കർത്താവിക്കലിക്കൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. കാൽവറി മലമേൽ നോക്കു നീ, കാൽക്കരം ചേർന്നിതാ ആണിമേൽ തൂങ്ങുന്നു. ആ പാട്ടിന്റെ ചരണങ്ങൾ ചേർന്ന് പാടുമ്പോൾ സ്തോത്രം, ഈ രാത്രി നിങ്ങളുടെ കണ്ണുകൾ ക്രൂശിലേക്ക് ഉയരണം. വീണ്ടും ചരണം മതപരിവർത്തനമല്ല, വീണ്ടും ചരണം മനപരിവർത്തനമല്ല, വീണ്ടും ചരണം അനുതാപമല്ല, വീണ്ടും ചരണം കുറ്റബോധമല്ല, വീണ്ടും ചരണം നവീകരണമല്ല, വീണ്ടും ജനനം അന്യഭാഷയല്ല, വീണ്ടും ജനനം കൃപാവര പ്രവാഹമല്ല. ക്രൂശിലേക്ക് കണ്ണുകൾ ഉയർത്തി നോക്കി കണ്ണുനീരോടെ ഏൽപ്പിച്ചു കൊടുക്കും അളവിൽ ഉള്ളിൽ നടക്കുന്ന ഒരു ജനന പ്രക്രിയയാണ്. ഇന്ന് രാത്രി അനുഭവം പ്രാപിക്കാത്ത വ്യക്തികൾക്കായി ദൈവാത്മാവ് ഇവിടെ വേദി ഒരുക്കുകയാണ്. ഞാൻ വിശ്വസിക്കുന്നു ഈ ഹോളിന് മുകളിൽ സ്വർഗം തുറന്നു നിൽക്കുകയാണ്. ദൂതന്മാർ ഇന്ന് രാത്രി ഇവിടെ കുനിയണം. ഈ രാത്രി ചില പ്രിയപ്പെട്ടവരുടെ പേരുകൾ ജീവന്റെ പുസ്തകത്തിൽ കുറിക്കുന്ന രാത്രിയാണ്. ഹൃദയം തുറന്ന് ക്രൂശിലേക്ക് നോക്കി നമുക്കൊന്ന് ചേർന്ന് പാടാം. കാൽവറി മലമേൽ നോക്ക് നീ,
കാൽവറി മലമേൽ നോക്കു നീ, കാൽവറി
ദൈവജനത്തിന്റെ അധരങ്ങൾ സ്തോത്രത്തോടെ ഉയരട്ടെ. രാജീവ് ഗാന്ധിയുടെ മരണമല്ല, ഇന്ദിരാഗാന്ധിയുടെ മരണമല്ല, മഹാത്മാഗാന്ധിയുടെ മരണമല്ല, ഇവിടുത്തെ ഒരു ഉന്നതന്മാരുടെയും മരണമല്ല, നിനക്ക് പകരം മരിച്ച ക്രൂശിലെ മരണം, ദൈവകോപത്തെ തൃപ്തമാക്കാൻ നിനക്ക് വേണ്ടി ജീവൻ കൊടുത്ത മരണം, അതാ ആ പ്രതിമരണം. ഇന്ന് രാത്രി ഞങ്ങൾ ഇവിടെ ഉയർത്തുകയാണ്. ആ ക്രൂശിലേക്ക് രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കാൽവറിയുടെ കർത്താവിങ്കിലേക്ക് ഉയർന്നു നിൽക്കുമ്പോൾ ശബ്ദമുയർത്തി നിങ്ങൾ ക്രൂശിങ്കിലേക്ക് ഒന്ന് നോക്കിക്കാട്ടെ. ഗ്ലോറി ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവജനത്തിന്റെ അധരങ്ങൾ സ്തോത്രത്തോടെ ഉയരട്ടെ. രാജീവ് ഗാന്ധിയുടെ മരണമല്ല, ഇന്ദിരാഗാന്ധിയുടെ മരണമല്ല, മഹാത്മാഗാന്ധിയുടെ മരണമല്ല, ഇവിടുത്തെ ഒരു ഉന്നതന്മാരുടെയും മരണമല്ല, നിനക്ക് പകരം മരിച്ച ക്രൂശിലെ മരണം, ദൈവകോപത്തെ തൃപ്തമാക്കാൻ നിനക്ക് വേണ്ടി ജീവൻ കൊടുത്ത മരണം, അതാ ആ പ്രതിമരണം. ഇന്ന് രാത്രി ഞങ്ങൾ ഇവിടെ ഉയർത്തുകയാണ്. ആ ക്രൂശിലേക്ക് രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കാൽവറിയുടെ ഈ രാത്രിയെ കരങ്ങൾ ഉയർന്നു നിൽക്കുമ്പോൾ ഞാൻ ഗൗരവമേറിയ സംഭവം പറയട്ടെ. കൊറിയയിൽ കമ്മ്യൂണിസ്റ്റ് പീഡനം വർദ്ധിക്കുന്ന കാലം, 30 പേർ ഒരുമിച്ച് ഒരു ബോട്ടിൽ കയറി, അവർ ഒരുമിച്ച് യാത്ര ചെയ്യുന്നു. മറുതീരത്ത് ബോട്ട് ഇറങ്ങി, ആളുകൾ ഇറങ്ങിച്ചെല്ലുന്ന സമയം ഒരു സ്ത്രീ അലറി കരഞ്ഞുകൊണ്ട് കരയിലോട്ട് കയറുകയാണ്. അവൾ വിളിച്ചു പറയുന്ന വാക്കുകൾ ഇതാണ്: ഈ കൊടിയ പാപം ആര് ക്ഷമിക്കും, ഈ കൊടിയ പാപം ആര് ക്ഷമിക്കും. ഉടനെ അടുത്ത് നിൽക്കുന്ന അവിടെയുള്ള സഭയുടെ പാസ്റ്റർ ഭാര്യ അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ചോദിച്ചു: മോളെ എന്താ കാര്യം പറ? അവൾ പറഞ്ഞത് കേൾക്കണോ? 30 പേരോടൊപ്പം ജീവിക്കാൻ വേണ്ടി എന്റെ ഏക പൈതലുമായി ഞങ്ങൾ ഈ ബോട്ടിൽ കയറി. ബോട്ട് അവിടുന്ന് എടുത്തപ്പോൾ എന്റെ കുഞ്ഞ് കരയാൻ തുടങ്ങി. കൂടെയുള്ളവർ പറഞ്ഞു: കൊച്ചിന്റെ വായ അടച്ചുപിടി, ഞാൻ കൊച്ചിന്റെ വായടച്ചു പിടിച്ചു. വീണ്ടും ശബ്ദമുയരുന്നു. കൂടെയുള്ളവർ പറഞ്ഞു, ഞങ്ങണം കൊച്ചിനെ കടലിലെറി. മറ്റുള്ളവരുടെ മുൻപിൽ അവർ ജീവിക്കാൻ വേണ്ടി എന്റെ ഏക പൈതലിനെ ഞാൻ കടലിൽ വലിച്ചെറിഞ്ഞു. ഈ പാപം ആരും ക്ഷമിക്കും? ഈ സമയം അലറിക്കരയുന്ന, സമനില തെറ്റി സമചിത്തത തകർന്ന് അലറുന്ന ആ സഹോദരിയോട് ആ ദൈവദാസന്റെ ഭാര്യ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: മോളെ, 30 പേർ ജീവിക്കാൻ നിന്റെ ഏക പൈതലിനെ മരണത്തിന് വലിച്ചെറിഞ്ഞ നിന്നെ, മനുഷ്യകുലം മുഴുവൻ ജീവിക്കാൻ തന്റെ ഏകജാതനെ മരണത്തിന് വലിച്ചെറിഞ്ഞ ഒരു പിതാവിനെ ഞാൻ പരിചയപ്പെടുത്താൻ, അവനാണ് സ്വർഗീയ പിതാവ്. ഇന്ന് രാത്രി ആ കരങ്ങൾ കർത്താവിങ്കിലേക്ക് ഉയർത്തിപ്പിടിച്ചാട്ടെ, ആ കരങ്ങൾ കർത്താവിങ്കിലേക്ക് ഉയർത്തിപ്പിടിച്ചാട്ടെ. തലയിൽ മുൾമുടി അണിഞ്ഞവനായി, മുഖത്ത് രോമങ്ങൾ റോമൻ നാണയം തൊട്ടുകൊണ്ട് വലിച്ചു പറിക്കപ്പെട്ടവനായി, വിലാവ് കുത്തി പിളർക്കപ്പെട്ടവനായി, ആ പാത ചൂടം ചുടുന്നണം ഒഴുക്കിക്കൊണ്ട് രക്തത്തിൽ കുളിച്ചു പിടയുന്ന ദൈവകുമാരന്റെ മരണം എന്റെ പാപത്തിനുള്ള ദൈവകോടതിയുടെ വിധിയാണെന്ന് ഇന്ന് രാത്രി കരങ്ങൾ ഉയർത്തി പറയാൻ എത്ര പേരിവിടെയുണ്ട്? ആ കരങ്ങൾ ക്രൂശിലേക്ക് ഉയർത്തിക്കൊണ്ട് നിങ്ങളുടെ അധരങ്ങൾ ചലിക്കട്ടെ. ദൈവസന്നിധിയിൽ നീ ക്രിസ്തീയ തറവാട്ടിൽ പിറന്നു വീണോ? പക്ഷേ വീണ്ടും ചലിച്ചിട്ടില്ലെങ്കിൽ നരകമുറപ്പാണ്. കോഴി മുട്ട ആകുന്നത് കോഴിയാകാനാ, പക്ഷേ കോഴിമുട്ട ഒരിക്കലും കോഴിയല്ല. കോഴിമുട്ട ചലിക്കില്ല, കോഴിക്കുഞ്ഞ് ചലിക്കും. കോഴിമുട്ട ചിലക്കില്ല, കോഴിക്കുഞ്ഞ് ചിലയ്ക്കും. കോഴിമുട്ട കഴിക്കില്ല, കോഴിക്കുഞ്ഞ് കഴിക്കും. കോഴിമുട്ട പറക്കില്ല, കോഴിക്കുഞ്ഞ് പറക്കും. കോഴിമുട്ട അമ്മയുടെ അടിവയറ്റിലിരുന്ന് ഒന്നുകൂടെ ജനിച്ചിട്ടില്ല, ഒന്നേ ജനിച്ചിട്ടുള്ളൂ. എന്നാൽ കോഴിക്കുഞ്ഞോ അമ്മയുടെ അടിവയറ്റിലെ ചൂടിൽ ഒന്നുകൂടെ പിറന്നതാണ്. നീ ഏത് വലിയ തറവാട്ടിൽ പിറന്നാലും രണ്ടാമത് ജനിച്ചിട്ടില്ലെങ്കിൽ നീ കേവലം മുട്ടയാണ്. എന്നാൽ ക്രൂശിന്റെ ചുവട്ടിൽ നിറകണ്ണുകളോടെ അടുത്തു വന്ന് യേശുവിനെ ഏറ്റുണ്ടെങ്കിൽ നീ വീണ്ടും ജനിച്ച ദൈവമൈതലാണ്, അല്ലെങ്കിൽ നിന്റെ ഓഹരി നിത്യ നരകമാണ്. ആ രണ്ട് കരങ്ങൾ കാൽവറിയിലേക്ക് ഉയർത്തിക്കൊണ്ട് ശബ്ദമുയർത്തി പ്രാർത്ഥിച്ചാട്ടെ. യേശുവേ, ഞാൻ ക്രൂശിങ്കലേക്ക് വരുന്നു. ഇന്ന് രാത്രി എന്നെ കൈക്കൊള്ളണമേ, ഇന്ന് രാത്രി എന്നെ കൈക്കൊള്ളണമേ. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ആ കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് ഇന്ന് രാത്രി ആ ഉറപ്പുള്ള പ്രിയപ്പെട്ടവർ ആത്മപരിശോധന ചെയ്യട്ടെ. അല്ല, വ്യക്തിപരമായ ബോധ്യമില്ലാത്ത ഒരാൾ ഇവിടെയുണ്ടെങ്കിൽ, ഒരപ്പന്റെ മുൻപിൽ കുഞ്ഞ് കരയുന്നത് പോലെ, ഒരമ്മയുടെ മുമ്പിൽ പൈതൽ നിലവിളിക്കുന്നത് പോലെ, ആ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് യേശുവിനോട് പറ, എന്റെ ഹൃദയ കവാടം ഞാൻ അങ്ങയ്ക്കായി തുറക്കുന്നു. ഇന്ന് മുതൽ മരണം വരെ ഞാൻ അങ്ങയുടെ വകയാണ്. എന്റെ ഊർത്തശ്വാസം അസ്തമിക്കുന്ന ഒടുവിലത്തെ മിനിറ്റ് വരെ, എന്റെ ശവക്കുഴിയുടെ ദിനം വരെ, എന്റെ മരണക്കിടക്ക വരെ ഞാൻ അങ്ങയുടെ വകയാണ്. ഈ രാത്രി എന്നെ ഞാൻ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നിന്റെ മുഖത്തിന് നേരെ വിരൽ ചൂണ്ടുന്ന സുഹൃത്തെ, സ്വർഗം ഈ ഗ്രൗണ്ടിന് മീതേ, ഈ ഓഡിറ്റോറിയത്തിന് മീതേ ഇന്ന് രാത്രി തുറന്നിരിക്കുന്നു. ജീവന്റെ പുസ്തകം നിനക്കായി രാത്രി സജ്ജമായിരിക്കുന്നു. ഒരു സെക്കൻഡ് നിന്റെ കണ്ണുകൾ ക്രൂശിലേക്ക് ഉയർന്നിട്ട് എന്റെ പേർ കൂടെ, എന്റെ പേർ കൂടെ ജീവന്റെ പുസ്തകത്താളിൽ കുറിക്കണമെന്ന് നിലവിളിയോടെ പറഞ്ഞാൽ, സ്വർഗം ഇന്ന് രാത്രി നിനക്കായി ചെയ്യുന്ന രാത്രിയാണ്. എനിക്കിന്ന് രാത്രി പ്രാർത്ഥന വേണം, എനിക്കിന്ന് രാത്രി പ്രാർത്ഥന വേണം. ദൈവദാസായി രാത്രി എന്റെ ഹൃദയം ഞാൻ യേശുവിനായി തുറക്കുന്നു. എനിക്കിന്ന് രാത്രി പ്രാർത്ഥന വേണം. സമർപ്പിക്കുവാൻ ആഗ്രഹമുള്ള വ്യക്തികൾ ആ വലങ്കരങ്ങൾ ദൈവസ്ഥലം ഉയർത്തട്ടെ. ഞങ്ങൾ ഇന്ന് രാത്രി നിങ്ങൾക്കായി പ്രാർത്ഥിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഗ്ലോറി, ഹല്ലേലൂയ. ആ ഉയർത്തിയ കരങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ, ഉയർത്തിയ കരത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രി ആരുണ്ട്? ഒരു വ്യക്തിയെങ്കിലും യേശുവിനെ ജീവിതത്തിന്റെ കർത്താവായി ഏറ്റുവാങ്ങാനുണ്ടെങ്കിൽ സ്വർഗം നിനക്ക് വേണ്ടി ചായുന്ന രാത്രിയാണ് ഈ രാത്രി.